الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب പ്രിയപ്പെട്ട ദീനി സ്നേഹികളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ മുസ്ലിമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ദിക്റുകളും വിരുദുകളും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഷെറുകളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന മാർഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് തുടർച്ചയായ ക്ലാസ്സുകളിലൂടെ നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇതും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂറത്തുർ റഅദിലെ 28-ാമത്തെ വചനമാണ് മനുഷ്യ മനസ്സിൻ്റെ സമാധാനവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ, അതുകൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ മനസ്സിൽ സമാധാനമുണ്ടാകൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് പറഞ്ഞ പഠിപ്പിച്ച വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്. സ്വർഗത്തിൻ്റെ ആളുകൾ മുഅ്മിനീങ്ങൾ അവർ ഇങ്ങനെയുള്ളവരാണ്. അള്ളാഹുവിനെക്കുറിച്ച് ശരിക്കും ദിക്ർ നടത്തിക്കൊണ്ട് മനസ്സിൽ സമാധാനമടയുന്നവരാണ്. അറിയണം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാത്മാക്കളായ മുഫസ്സറുകൾ രേഖപ്പെടുത്തി, വയഹദി ഇലൈഹി മൻ അനാബ് ബിത്തൗബ അല്ലദീന ആമനു وَتَطْمَئِنُّ قُلُوبُهُمْ بِذِكْرِ اللَّهِ يَقُولُ وَتَسْكُنُ قُلُوبُهُمْ وَتَسْتَئِنِسُ بِذِكْرِ اللَّهِ. الله سبحانه وتعالى ഹിദായത്ത് നൽകി ആ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നല്ല മനസ്സോടെ മടങ്ങുന്ന, റബ്ബിനെ ഓർക്കുന്ന, തൗബയിലൂടെ റബ്ബിൻ്റെ ആളുകളായി മാറുന്ന ആളുകൾ, അവർ സദാ റബ്ബിനെ ഓർത്ത് മനസ്സിൽ ശാന്തിയടയും, അവരുടെ ഹൃദയത്തിന് സ്വസ്ഥതയുണ്ടാകും, അടക്കമുണ്ടാകും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലൂടെ. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ദിക്റിന്റെ മഹത്വം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിഷയത്തിൻ്റെ ആമുഖത്തിൽ ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നെയും നിങ്ങളെയും ഉണർത്താൻ ചില പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. വഅസ്കാഹ ഇൻദ മലീകിക്കും വഅർഫഇഹ ഫീ ദറജാതികും വഖൈറിൽ ലക്കും മിൻ ഇൻഫാഖി ദ്ദഹബിൽ വൽവരിക്കി. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഓർക്കുന്നതും റബ്ബിന്റെ അടുക്കൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതും അവന്റെ സ്വർഗത്തിൽ ഉന്നതമായ ദറജകൾ ലഭിക്കുന്നതും ആ ദറജകളിലേക്ക് പടിപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടു പോകുന്നതുമായ അമലുകൾ. വഖൈറില്ലക്കും മിൻ ഇൻഫാഖി ദ്ദഹബി വൽവരിക്കി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർണം ദാനം ചെയ്യുന്നതിനേക്കാളും, ഒട്ടകങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള റബ്ബിന്റെ മാർഗത്തിലുള്ള ദാനധർമ്മം, അതിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ അധികരിക്കുന്ന, ഉയർന്നു പോകുന്ന നല്ല അമലുകൾ. വഖൈറില്ലക്കും മിൻ അൻ തൽഖൌ അദുവക്കും ഫതളരിബു അഅനാഖഹും വയദരിബു അഅനാകിക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടുകയും അവരുടെ കഴുത്തിനെ നിങ്ങൾ മുറിക്കുകയും അഥവാ അവരെ കൊലപ്പെടുത്തുകയും, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് യുദ്ധം, അവർ നിങ്ങളെ കൊലപ്പെടുത്തുകയും അങ്ങനെ ഷഹീദാവുക, അതിനേക്കാളും ഖൈറായ അമൽ. ഖാലു ബല, സുഹാബികൾ പറഞ്ഞു അതേ, അറിയിച്ചു തന്നാലും നബിയെ. ഖാൽ ദിക്റുല്ലാഹ്, നമ്മുടെ വിഷയത്തിന്റെ ഗൗരവമാണത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, റബ്ബിനെ കുറിച്ചുള്ള ദിക്റ്, അത് ഈ പറഞ്ഞ അമലുകളെക്കാളൊക്കെ ഖൈറായ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഇമാം തിർമിദി തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സഹിഹായ ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാം, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബ വല്ലദീ ലാ യദ്കുറു റബ്ബ. ഒരാൾ റബ്ബിന് ദിക്ർ നടത്തിക്കൊണ്ടിരിക്കുന്ന, റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും റബ്ബിനെ ഓർക്കാത്ത, ദിക്ർ നടത്താത്ത അഥവാ അദ്കാറുകളില്ലാത്ത, വിറുദുകളില്ലാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മസലുൽ ഹയ്യി വൽ മയ്യിതി. ഇതിന്റെ മറ്റൊരു റിവായത്ത് നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവനെ പോലെയും മയ്യിത്തിനെ പോലെയുമാണ്. അള്ളാഹുവിന് ദിക്ർ നടത്തുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നവനെ പോലെയും, ദിക്ർ നടത്താത്തവർ മയ്യിത്തിനെ പോലെയുമാണ്. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉദാഹരണം നമുക്ക് ഉപമിച്ചു തന്നു. ഈ ക്ലാസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നവരാണോ മയ്യിത്തുകളാണോ, അഥവാ ദാക്കിരീങ്ങളാണോ റബ്ബിന്റെ ആളുകളാണോ, നമ്മൾ വേർതിരിച്ച് നമ്മളെക്കുറിച്ച് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, അന ഇൻദ ളന്നി അബ്ദീ ബി, ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് പോലെ കരുതുന്നത് പോലെ ആ കരുതലിന്റെ അരികിലാണ്. ഞാൻ അവന്റെ കൂടെയുണ്ട് അവൻ എന്നെ ഓർക്കുന്ന സന്ദർഭത്തിലൊക്കെ. അപ്പൊ റബ്ബിനെ കുറിച്ച് ദിക്ര നടത്തുന്ന ഏതൊക്കെ അധികാരുകളുണ്ടോ അതിലൊക്കെ ആ അടിമയുടെ കൂടെ അല്ലയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമ റബ്ബിനെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെ ഉണ്ടാകും. നല്ല ചിന്തകളാണ് റബ്ബിനെ കുറിച്ച് ഉണ്ടാവേണ്ടത്, ഹുസ്നുൽ ദന്ന് വേണം എന്ന് സഹിയായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അടിമ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ സന്ദർഭത്തിലൊക്കെ അവന്റെ കൂടെ റബ്ബുണ്ട്. ആ റബ്ബിനെ ഓർക്കുന്ന സന്ദർഭത്തിലൊക്കെ ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, സ്വന്തം ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് ഒറ്റക്ക് ഓർത്തുകൊണ്ടിരിക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ذكرته في ملئ خير منهم, ഒരു കൂട്ടം സംഘമായിരുന്നു കൊണ്ടാണ് റബ്ബിനെ ഓർക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, അതിനേക്കാൾ അവരേക്കാൾ ഖൈറായ സംഘം കൂട്ടം അവരോടൊത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ ഓർത്തുകൊണ്ടിരിക്കും. വഇൻ തഖറബ ഇലാ ശിബിരിൻ തഖറബ്തു ഇലൈഹി ദിറാഅ, അല്ലാഹുവിലേക്ക് ഒരു ചാൻ അടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഴം ഇങ്ങോട്ട് അടുക്കും. അത്രമാത്രം റബ്ബിനെ സ്മരിക്കുന്ന റബ്ബിനെ ഓർക്കുന്ന ദിക്റിന്റെ ആളുകൾക്ക് അത്ര വലിയ ഉപകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇജാബത്ത് നൽകിക്കൊണ്ട് സ്വീകരിക്കുന്നു, റബ്ബ് ഇങ്ങോട്ട് മടുക്കുന്നു. അതാണ് ദിക്റിന്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, സബഖൽ മുഫരിദൂന, മുഫരിദുകൾ മുൻകടന്നിരിക്കുന്നു. ഖാലു വമൽ മുഫരിദൂൻ, അല്ല നബിയെ ആരാണ് മുഫരിദീങ്ങൾ, അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ, മനസ്സിലായില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതൊന്ന് അറിയിച്ചു തന്നാലും. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്-സാകിറൂനല്ലാഹ കസീറൻ വസ്-സാകിറാത്, അപ്പൊ സർവ നന്മകളെക്കാളും അള്ളാഹുവിന്റെ കോടതിയിൽ മുൻപിൽ നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാണ്, അവരാണ് മുൻകടന്നവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ ഇരിക്കുന്നത് ഏറ്റവും ഹയറായ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തുന്ന ഒരു സദസ്സിലാണ്, ഒരു വിഷയത്തിലാണ്. അതുകൊണ്ട് ഗഫലത്ത് ഒഴിവാക്കിക്കൊണ്ട് റബ്ബിന്റെ ആളുകളായി പാകപ്പെടാൻ സാന്ദർഭികമായി ആമുഖത്തിൽ തന്നെ എന്നെയും നിങ്ങളെയും ഗൗരവത്തോടെ ഉണർത്തുകയാണ്. മനുഷ്യ ശത്രുവായ പിശാച്ച് ഇബ്ലീസ്, അവനും അവന്റെ സന്തതികളും അവരാണ് പ്രധാനമായും നമ്മുടെ ശത്രുക്കൾ. പിന്നെ ആ വർഗത്തിൽപ്പെട്ട ശൈത്താന്മാരൊക്കെ അതേപോലെ തന്നെ ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലുമൊട്ട മുഴുവൻ ശൈത്താന്മാരും, ഇവരിൽ നിന്ന് മൊത്തത്തിൽ അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ രക്ഷപ്പെടണം. ഇവരുടെ ശറുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ വേണം. അതിൽ നേതാവായ ഇബ്ലീസും അവന്റെ ഷെറും വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിഷയത്തിന്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അഥവാ നേരായ പാതയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന ഏതൊക്കെ അടിമകളുണ്ടോ അവരെ പിഴപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതാ സിറാത്തുൽ മുസ്തഖീം? നമ്മൾ സാധാരണ റബ്ബിനോട് എല്ലാ നമസ്കാരത്തിലും തേടിക്കൊണ്ടിരിക്കുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, ചൊവ്വായ നേരായ സ്വർഗത്തിലേക്കുള്ള പാതയിൽ എന്നെ വഴി നടത്തേണമേ. സന്മാർഗത്തിലാക്കണമേ, ഞങ്ങളെ അങ്ങോട്ട് നടത്തേണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, അല്ല അനുഗ്രഹിച്ചവർ فأولئك مع الذين من النبيين والصديقين والشهداء والصالحين നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കന്മാർ, സ്വാലിഹികൾ, നബിമാര്, സത്യസന്ധന്മാർ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ, ഇവരാണ് അള്ളാഹ് അനുഗ്രഹിച്ച വിഭാഗമെന്ന് ഖുർആൻ പേരെടുത്തു പറഞ്ഞവർ. അവരോടൊപ്പം ആ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ആക്കേണമേ. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലേക്കല്ല, വഴി പിഴച്ചുപോയവരുടെയും മാർഗത്തിലേക്കല്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മാർഗത്തിലേക്കല്ല. ഈ രീതിയിൽ നമ്മൾ ഹിദായത്തിനെ ചോദിക്കുന്നു റബ്ബിനോട്. ആ ഹിദായത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം, ആ പാതയിലേക്ക് ചലിക്കുന്നവരെ വ്യതിചലിപ്പിക്കാൻ, തെറ്റിക്കാൻ, സ്വർഗം നഷ്ടപ്പെടുത്താൻ മുഖ്യമായും ഇവൻ ശ്രമിക്കുന്നു എന്നതാണ് മനുഷ്യ ശത്രുവിന്റെ പ്രധാനപ്പെട്ട ശത്രുതയും പ്രവർത്തനവുമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള കുതന്ത്രങ്ങളാണ്. അപ്പൊ മെയിൻ പ്രവർത്തനം ഇതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇവിടെ മുഅ്മിനുകളെ എന്നോ, മുഅ്മിനാകുന്ന, സത്യവിശ്വാസിയാകുന്ന, ഈമാൻ കൊള്ളുന്നവ, അല്ലെങ്കിൽ മുസ്ലിമാകുന്ന എന്നൊന്നുമല്ലെന്ന് പറഞ്ഞത്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന, വഴി നടക്കുന്ന, അതിന് താല്പര്യമുള്ള ആളുകളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. വല്ലാത്തൊരു വാക്കാണ് ഷെയ്ത്താൻ ഇടപെട്ട് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് ആറാഫ് 11-ാമത്തെ വചനം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചതിനെ കുറിച്ചും, അങ്ങനെ ആദമിനെ മക്കളായി നമ്മളെ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതിന്റെ തുടക്കത്തെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പറയുന്നു, ഫുമ്മ ഖുൽനാലിൽ മലായികത്തി സ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ ലം യകുൻ മിനസ് സാജിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫുമ്മ ഖുൽനാലിൽ മലായികത്തി, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചതിനു ശേഷം പിന്നീട് നാം അവരോട് പറഞ്ഞു, മലക്കുകളോട് പറഞ്ഞു, ഇസ്ജുദു ലി ആദമ, ഈ ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുവിൻ. ഫസജദു, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, നമുക്കറിയാവുന്ന സംഭവമാണ്, ഇബ്ലീസ് ഒഴികെ, ഇബ്ലീസ് ഒഴികെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലം യകുൻ മിനസ് സാജിദീൻ, അവൻ സുജൂദ് ചെയ്യുന്നവരിൽ പെട്ടില്ല, മാറി നിന്നു. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഖാല അന ഖൈറുൻ മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. അവന്റെ കിബറാണ് അതിന് കാരണമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, നിന്നോട് നാം ആദമിന് സുജൂദ് ചെയ്യണം എന്ന കൽപ്പന നടത്തിയപ്പോൾ നിന്നെ തടഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല, ബാക്കിയുള്ളവരൊക്കെ ചെയ്തല്ലോ? ഖാൽ, അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറായവനാ. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, ആ ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ്, എന്നെ സൃഷ്ടിച്ചതോ തീയിൽ നിന്നുമാണ്. അപ്പൊ എന്തുകൊണ്ടും തീയിൽ നിന്ന് സൃഷ്ടിച്ച ഞാനാണ് ശ്രേഷ്ഠൻ, ഈ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഇവൻക്ക് ഞാൻ സുജൂദ് ചെയ്യേണ്ടതല്ല, നേരെ തിരിച്ചാണ് വേണ്ടത്. ആ രീതിയിൽ അഹങ്കാരം ഇബ്ലീസിനുണ്ടായി. ഇതാണ് അവന്റെ, അവൻ നിന്ദ്യനാവാനും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവാനും അള്ളാഹുവിന്റെ ശാപം കിട്ടാനും അള്ളാഹു നിന്ദിക്കാനും ഒക്കെ ഏറ്റവും പ്രധാനമായ കാരണം ഈ കിബറാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഖാല ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. ഖാല ഫഹ്ബിത് മിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിനോട് പറഞ്ഞു, ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, ഇവിടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിൽ നിന്നുകൊണ്ട് കിബർ നടക്കാൻ പറ്റുകയില്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവണം, ഇവിടെ നിനക്ക് അഹങ്കാരം കാണിക്കാൻ പറ്റിയ സ്ഥലമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ്സാഗിരീൻ, അതുകൊണ്ട് പുറത്തു പോ, നീ നിന്ദ്യന്മാരുടെ കൂട്ടത്തിലാണ്, നീ നിന്ദ്യനായിരിക്കുന്നു. അന്ന് മുതലാണ് ഇബ്ലീസ് നിന്ദ്യനാകുന്നത്. ഇത് ആരുടെ കാരണത്താൽ, ആരുടെ വിഷയത്തിലാണ് എനിക്ക് നിന്ദ്യത കിട്ടിയത്, എന്നെ അല്ലാഹു ശപിച്ചത്? ആദമിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് ആ ആദമിനെയും ആദമിന്റെ സന്തതികളെയും ആദമിന്റെ ഭാര്യയെയും ആദം സന്തതികളെ മൊത്തത്തിൽ പിഴപ്പിക്കുക എന്നത് അവിടം മുതൽ അവന്റെ വാശിയാണ്. അതുകൊണ്ട് ചില്ലറ വിഷയമല്ലത്. അള്ളാഹുവിലേക്ക് ദിക്ര നടത്തുക എന്ന് പറയുമ്പോൾ, ഹിസ്നുൽ മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ വിരുദ്ധുകളും ദിക്റുകളും എല്ലാ നിലക്കും മുഅ്മിനിന് പ്രൊട്ടക്ഷനാണ്, മുസ്ലിമിനിലെ സുരക്ഷയാണ്, പ്രധാനപ്പെട്ട സുരക്ഷ ഈ മേഖലയാണ് എന്നത് നമ്മൾ അതിന്റെ തുടക്കം മുതലുള്ള വിഷയം പഠിക്കേണ്ടതുണ്ട്. ഇബ്ലീസിന്റെ കാര്യം നിന്ദ്യനായി പുറത്തുപോയി, അതോടുകൂടി അവന്റെ പ്രവർത്തനം നിന്നോ? ഇല്ല. ഇനിയാണ് വിഷയം, അവൻ നിന്ദ്യനായി അണ്ട് ഇറങ്ങിപ്പോവുക മാത്രമല്ല, ഇനിയുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഖാല ഇന്നക മിനൽ മുന്ദരീൻ ഖാല അംബിനീ ഇലാ യൗമി ബഅസൂൻ ഖാല ഇന്നക മിനൽ മുന്ദരീൻ. ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹുവേ, ഈ ലോകം അവസാനിച്ച് ഖിയാമത്ത് വരെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരെ എനിക്ക് അവസരം തരണം, എന്നെ നീട്ടിത്തരണം. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അവധി നീട്ടിത്തരണം എന്ന ചോദ്യത്തിന് മറുപടിയായി, ഖാല ഇന്നക മിനൽ മുന്ദരീൻ, നീ അവധി നൽകപ്പെട്ടവരിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻക്ക് സ്ഥിരമായ എല്ലാറ്റിനുമുള്ള സ്വാധീനവും അതേപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള അഥവാ ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള കാലാന്ത്യം അല്ലാഹു സുബ്ഹാനഹു വതആല നീട്ടിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവധി നീട്ടിക്കൊടുത്തവനാണ് അവൻ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അവന്റെ മുഖ്യ പ്രവർത്തന മേഖല ഏതാ? അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരുന്നവരെ മുഴുവൻ, ആദം സന്തതികളെ മുഴുവൻ പിഴപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവൻ പറഞ്ഞു, ഖാല ഫബിമാ അഗവൈതനീ ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. ഖാല, അവൻ പറഞ്ഞു, ഫബിമാ അഗവൈതനീ, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ, അഥവാ സ്വർഗത്തുനിന്ന് നിന്ദ്യനായി പുറത്തേക്ക് പോയി, ആ പിഴവിൽ എന്നെ ആക്കിയതിനാൽ, അവന്റെ വാദമാണിത് പിഴവാണ് എന്നെ ആക്കിയതാണ്, ആ ഒരു അവസ്ഥ എനിക്ക് വന്നതിനാൽ, ലഅഖുദന്നലഹും സിറാത്തൽ മുസ്തഖീം, നിന്റെ നേരിന്റെ പാതയിലേക്ക് വരുന്ന ആ റൂട്ടിൽ ഞാൻ കുത്തിയിരിക്കുക തന്നെ ചെയ്യും. ലഅഖുദന്നലഹും, അവർക്ക് വേണ്ടി ഞാൻ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും. മനുഷ്യന്മാരങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അവരെ തടയാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അവന്റെ മുഖ്യ പ്രവർത്തന മേഖല അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിച്ചു തന്നു. സൂറത്ത് ഇഅ്റാഫിൽ ദീർഘമായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. ثُمَّ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ പ്രത്യേകം പറയാണ് അള്ളാഹുവോട്, അള്ളാഹുവേ, അധികം ആൾക്കാരെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല, കുറച്ചാൾക്കാരെ നിനക്ക് ശുക്ർ കാണിക്കുന്ന നേരിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചലിക്കുന്നവരായി ഉണ്ടാകൂ. അധിക ആളുകളെയും ഞാൻ എന്ത് ചെയ്യും, ആ ഭാഗത്ത് കുത്തിയിരുന്ന് അവരെ തടഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ അവസ്ഥയിലും നമ്മൾ അവന്റെ ശതയിൽ നിന്ന് രക്ഷ ചോദിക്കണം. കാരണം ഇവന്റെ പ്രവർത്തനം, മുഖ്യ പ്രവർത്തനം ഇതാ, സുമ്മല ആത്തിയന്നവും. പിന്നീട് നാം ശൈത്താൻ പറയാൻ, ഇബ്ലീസ് പറയാൻ, ഞാൻ അവരുടെ അടുക്കൽ എത്തുക തന്നെ ചെയ്യും. എങ്ങനെ? മിൻ ബൈനി ഐദിഹിം വ മിൻ ഖൽഫിഹിം വ അൻ അയ്മാനിഹിം വ അൻ ശമാഇലിഹിം, മുൻഭാഗത്തിലൂടെ പിൻഭാഗത്തിലൂടെ, അതേപോലെ തന്നെ വലതുഭാഗത്തിലൂടെ ഇടതുഭാഗത്തിലൂടെ ഒക്കെ ചെന്നിട്ട് അവരെ പെടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ മാർഗത്തിലേക്ക് എത്തുന്നവരെ മുഴുവൻ തെറ്റിക്കാൻ വേണ്ടി, തടയാൻ വേണ്ടിയുള്ള ശ്രമത്തിന് ഞാൻ വന്നുകൊണ്ടേയിരിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ, നിനക്ക് കാണാൻ കഴിയില്ല അവരിൽ അധിക പേരെയും നന്ദി കാണിക്കുന്നവരായി, കുറച്ചേ ഉണ്ടാകൂ അധിക ആൾക്കാരെയും ഞാൻ തെറ്റിക്കുമെന്ന്. അപ്പൊ അവരുടെ അടുക്കൽ ചെല്ലുമെന്ന് മാത്രമല്ല, അവന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം നന്ദികേട് കാണിക്കുക, നന്ദി കാണിക്കുന്നവരാകാതിരിക്കുക, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരുന്നവരെ മുഴുവൻ തടയുക, ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല ഖുറുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറ ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ ഖാല ഖുറുജ് മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങ നീ. മദ്ഊമൻ മദ്ഹൂറ, നിന്നിനും തള്ളപ്പെട്ടവരുമായി കൊണ്ട് ആ ഒരവസ്ഥയിൽ നീ ഇറങ്ങിക്കോ, നിന്നതയോടുകൂടി ഇറങ്ങിക്കോ, ഇവിടുന്ന് തള്ളപ്പെട്ടവനായി പുറത്താക്കിയവനായി നീ ഇറങ്ങിക്കോ. ലമൻ തബിഅക മിൻഹും, ഇനി നീ അവിടെ കുത്തിയിരുന്നു കൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരുന്നവരെ തടഞ്ഞിട്ട് എനിക്ക് നന്ദി കാണിക്കുന്ന ആ റൂട്ടിനെതിരായി അവരിൽ നിന്ന് ആരെങ്കിലും നിന്നെ പിൻപറ്റിയാൽ, ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിന്നെയും അവരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നരകം നിറക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നരകം എങ്ങനെ നിറയണത്? അവന്റെ പ്രവർത്തനം കാരണം മനുഷ്യന്മാരിൽ നിന്ന് ഒരുപാട് ആളുകൾ പിഴച്ചു പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചു, മുഖ്ലിസീങ്ങൾ ഒഴികെ. ആരാ മുഖ്ലിസീങ്ങൾ? ഈ ദിക്റുള്ള റബ്ബിനെ ഓർക്കുന്ന സദാ റബ്ബിന്റെ ആബിദീങ്ങളാണ് മുഖ്ലിസീങ്ങൾ. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കിയുള്ളവരൊക്കെ ഈ ഇവന്റെ ചതിയിൽപ്പെട്ട് ആ നരകത്തിലേക്ക് വിറകുകളായി എത്തിപ്പെടും. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതിന് പ്രധാനമായ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന പ്രൊട്ടക്ഷൻ, ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ, ഈ വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ എന്നെയും നിങ്ങളെയും ഉണർത്താനുള്ള നമുക്കൊക്കെ മനഃപ്പാടമുണ്ട്, ആയത്തുൽ കുർസിയെ. ആരെങ്കിലും അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ കയ്യൊന്നിക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല, എൽമിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഐ മോശമല്ല, ഞാൻ ഇപ്പൊ കയ്യൊന്നിക്കണത്, സ്ത്രീകളല്ല, ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ആയത്തുൽ കുർസി അറിയാത്ത കുട്ടികൾക്കൊക്കെ അറിയോ? കുട്ടികൾക്കൊക്കെ അറിയോ ആയത്തുൽ കുർസി അറിയോ അല്ലേ? ഞാൻ ചൊല്ലിക്കുന്നില്ല. ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും എന്ത് ചെയ്യാം, അറിയാത്തവരൊക്കെ എന്ത് ചെയ്യാം, പഠിക്കുക. അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يعوده حفظهما وهو العلي العظيم. എല്ലാവർക്കും അറിയാലോ ഇത് വമ്പിച്ച പ്രൊട്ടക്ഷനാണ്. ഇവന്റെ ശരീരത്തിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചലിക്കുമ്പോൾ ഇവൻ വന്ന് മുൻഭാഗത്തിലൂടെ, പിറകുഭാഗത്തിലൂടെ, വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ, അങ്ങനെ എല്ലാ നിലക്കും തിന്മയിലേക്കും ഈ റൂട്ടിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി നമ്മളെ ഇടങ്ങളാക്കുന്ന എന്തൊക്കെ അവന്റെ ചതികളും അവന്റെ ആസൂത്രണങ്ങളും അവന്റെ ദുർമന്ത്രങ്ങളും അവന്റെ കെടുതികളും എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു മുസ്ലിമിനുള്ള പ്രൊട്ടക്ഷനാണ് ആയത്തുൽ കുർസിയ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചതൊന്നും. അപ്പൊ എന്റെ ഒന്നാമത്തെ ഈ ചതിയുമായി ബന്ധപ്പെട്ട് നീണ്ടൊരു വിഷയം ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കേണ്ടത് ഇൻഷാല്ലാഹിലേക്ക് വരുന്നുണ്ട്. വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പ്രൊട്ടക്ഷന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും മനഃപ്പാഠമാക്കണം ആയത്തുൽ കുർസിയ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എല്ലാ ദിവസത്തിലും ഇത് നമുക്ക് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സബാഹൻ വ മസാഅൻ, രാവിലെയും വേണം വൈകുന്നേരവും വേണം. അതിന്റെ ആ അദ്കാറുകളിൽ എന്തുണ്ട്? ആയത്തുൽ കുർസിയുണ്ട്. അതേപോലെ തന്നെ നമസ്കാരത്തിന് നിർബന്ധ നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി മൻ കറഅ ആയത്തുൽ കുർസി ആഖിബ കുല്ലി സ്വലാത്തിൻ എല്ലാ നിർബന്ധ നമസ്കാര ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ല അൻ യമൂത്ത്, അവന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലേക്ക് കടക്കാൻ അവനക്ക് തടസ്സമില്ല, മരണമല്ലാതെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടായി. അപ്പൊ എല്ലാ നിർബന്ധ നമസ്കാര ശേഷം എന്ത് ചെയ്യണം? ആയത്തുൽ കുർസിയെ നമ്മൾ ഓതണം. അതേപോലെ തന്നെ വഖബ്ല നൗം, നമ്മുടെ എല്ലാവരുടെയും രാത്രി ഉറക്കത്തിന്റെ മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ആയത്തുൽ കുർസി. അപ്പൊ മൂന്ന് സന്ദർഭങ്ങളാണ്, നാല് സന്ദർഭങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, നാല് സന്ദർഭങ്ങളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രധാനമായും ഒന്ന്, രാവിലെയുള്ള അദ്കാറുകളിൽ പ്രധാനിയാണ് ആയത്തുൽ കുർസിയെ. രണ്ട്, വൈകുന്നേരമുള്ള അദ്കാറുകളിൽ പ്രധാനിയാണ് ആയത്തുൽ കുർസിയെ. എല്ലാ നിർബന്ധ നമസ്കാര ശേഷവും ആയത്തുൽ കുർസിയെ ഓതിയാൽ മരണം മാത്രമേ തടസ്സമുള്ളൂ, സ്വർഗത്തിലേക്ക് അയാൾ പ്രവേശിക്കാൻ. അത്രമാത്രം ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായി എല്ലാ ദിവസത്തിലും ആയത്തുൽ കുർസിയെ ഓതണം. മാത്രമല്ല, ഒരാൾക്ക് ഷെയ്ത്താൻ ഹാലറായി, അങ്ങനെ ഷെയ്ത്താൻ വരും, ഹാലറാകും, ചിലപ്പോ ശരിക്ക് കാണും, ചിലപ്പോ സംസാരിക്കും, അത്ഭുതപ്പെടേണ്ടതില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സക്കാത്തിന്റെ ശേഖരം ബൈത്തുൽ മാലിലെ ഡ്യൂട്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സക്കാത്തുൽ ഫിത്ർ അതിന്റെ മേൽനോട്ട ഡ്യൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഒരു സന്ദർഭത്തിൽ മൂന്ന് പ്രാവശ്യം ഷെയ്ത്താൻ ആ മഹാനായ സ്വഹാബിയുടെ മുമ്പിൽ രൂപം മാറി വന്നു. എന്നിട്ട് ഈ സക്കാത്തിന്റെ ഓഹരി ഞാൻ അവകാശിയാണ്, എനിക്ക് കിട്ടണം എന്ന രീതിയിൽ ഒരുപാട് പായരം പറഞ്ഞുകൊണ്ട് വന്നു. പല നുണകളും പറഞ്ഞിട്ടാണ് വരുന്നത്, ഷെയ്ത്താൻ നുണയെ പറയുകയുള്ളൂ. ആ സന്ദർഭത്തിൽ രണ്ട് പ്രാവശ്യം ഈ അനുഭവം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദാ ഷൈത്താൻ, ഷൈത്താനാണ്, അവനും വരും. മൂന്നാമത്തെ പ്രാവശ്യം ഷൈത്താൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നെ എനിക്ക് മനസ്സിലായി, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഷൈത്താൻ പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്, ഞാൻ ഷെയ്ത്താനാണ്, ഒരു കാര്യം നിനക്ക് അറിയിച്ചു തരാം, ഞാൻ പോവണമെങ്കിൽ നീ ആയത്തുൽ കുർസിയെ ഓതിയാൽ മതി. അങ്ങനെ ആയത്തുൽ കുർസിയെ ഓതി അവൻ അപ്രത്യക്ഷനായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി എന്നിങ്ങനെ ഉണ്ടായി, ഞാൻ ആയത്തുൽ കുർസിയെ ഓതിയാൽ അവൻ പോകും, ഇനി വരില്ല എന്ന് പറഞ്ഞു. ഞാനത് ഓതി, അവൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സത്യമാണ്. ഷെയ്ത്താൻ ചിലപ്പം ചെയ്യും, സത്യവും പറയും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഷെയ്ത്താൻ നുണ മാത്രമല്ല, ചിലപ്പോ ഉപകാരമുള്ള ചിലതും പറഞ്ഞു തരും. അവിടെ ഹാജറായി സംസാരിച്ചു, പറ്റിക്കാൻ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഷെയ്ത്താനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ കുടുങ്ങി ഉറപ്പായി. നീ ഞാൻ പോണെങ്കിൽ വരാതിരിക്കണമെങ്കിൽ ന്യായത്തിൽ കുറിച്ച് ചോദിയാൽ മതി എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് ഇങ്ങോട്ട് പറഞ്ഞു. ആ പറഞ്ഞതും സത്യമാണ് എന്ന് റസൂലുള്ളാഹി, അവൻ ഷെയ്ത്താനാണെങ്കിലും ആ പറഞ്ഞതും സത്യമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അങ്ങനൊരു സാഹചര്യം ഒരു മുഅ്മിനുണ്ടായാൽ അവിടെയും ആയത്തുൽ കുർസിയാണ് നമുക്കുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ. അപ്പോൾ മൊത്തം 5 മേഖല ആയത്തുൽ കുർസി എത്രയും നമുക്ക് ചെല്ലാം. രാവിലത്തെ ദിക്റുകളിൽ വേണം, വൈകുന്നേരത്തെ ദിക്റുകളിൽ വേണം, കിടന്നുറങ്ങുന്നതിന് മുമ്പ് വേണം, നിർബന്ധ നമസ്കാര ശേഷം ഉണ്ടാവണം. ഇതേപോലെ ഒരു അവസ്ഥ മുഅ്മിനീങ്ങൾക്ക് ബാധിക്കുകയാണെങ്കിൽ അപ്പോഴും അവൻ അവൻ പോവാൻ അവൻ വരാതിരിക്കാൻ ആയത്തുൽ കുർസിയെ ഓതണം. ശരി, അതുകൊണ്ട് ആരെങ്കിലും ആയത്തുൽ കുർസി അതിൻ്റെ അർത്ഥം ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സദസ്സിൽ ഇനി അങ്ങനെ ഉള്ളവരുണ്ടാവരുത് എന്ന് സാന്ദർഭികമായി, അത് ഒരു ശിക്ഷാരീതി പറയല്ല, ഉപകാരം ഉണ്ടാവണം എന്നുള്ള നിലക്ക് ആരോടും ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ചെവി പിടിക്കാൻ വിശേഷണ രീതിക്കുക ആ പരിപാടിയൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ പഠിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ വന്നുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ ആയത്തുൽ കുർസിയെ കാണാതെ നമ്മൾ പഠിക്കുക, എന്നിട്ട് ഓതുക. കിടന്നുറങ്ങുമ്പോൾ ആദ്യം ഊതിയിട്ട് ഓതാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ സ്വയം നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയും നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ഭാര്യക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് റുഖ്യ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ആദ്യം ഓതിയിട്ട് പിന്നെ ഊതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കടന്നിറങ്ങുന്ന സന്ദർഭത്തിൽ മാത്രം ആദ്യം ഊതിയിട്ട് ഓതാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ബഹുമാനം ഏതായിരുന്നാലും ആ രീതിയിൽ നമ്മൾ കാര്യത്തെ മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായും ആയത്തുൽ കുർസിയെ നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക, പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ അത് പ്രാവർത്തികമാക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാഹ് നമുക്ക് ഇനി നിസ്കാരത്തിന് പിരിയാം അല്ലേ. നിസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണ തുടർന്നത് പോലെ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലാസ് തുടരുകയാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സന്ദർഭങ്ങൾ സമയം സ്ഥലമൊക്കെ ആ വിഷയത്തിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പിൻപറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യരായി നമ്മളെ സൃഷ്ടിക്കുകയും ഹിദായത്തിൻ്റെ മാർഗം കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന, വേദഗ്രന്ഥങ്ങൾ മുഖേന, താക്കീത്തുകാർ മുഖേന സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിദായത്ത് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന രൂപമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും. ആ മാർഗത്തിൽ നിന്ന് തടയലാണ് നമ്മുടെ മുഖ്യ ശത്രുവായ ഇബ്ലീസും അവൻ്റെ പട്ടാളവും ഷൈത്താൻമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ശത്രുതയും പിഴപ്പിക്കലും എങ്ങനെ എന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഅ്റാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ ഭാഗം ക്ലാസിന്റെ ആമുഖത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അതിനുശേഷം സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, അവരെല്ലാവരും തൗഹീദിൽ ഉറച്ചു നിന്നവരാണ്. അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകന്മാരെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ശരീഅത്ത് പ്രകാരമുള്ള ഇബാദത്തുകളിൽ മാത്രം ഒതുങ്ങിയവരാണ്. ബിദ്അത്തുകളും ഹറാമുകളും ശിർക്കുകളും അതിൽ നിന്ന് പരിപൂർണമായി മാറി നിന്നവരാണ്. അപ്പൊ ആ റൂട്ടിലേക്ക് ചലിക്കുമ്പോൾ ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും ഹറാമുകളിലേക്കും വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മുൻഭാഗത്ത് വന്നും ഇടതുഭാഗത്തിലൂടെ വന്നും വലതു ഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും ഒക്കെ വന്ന് നമ്മുടെ ശത്രു ഉസ്വാസാക്കി ഈ ഹറാമുകളിലേക്കും ഷിർക്കുകളിലേക്കും ബിദ്അത്തുകളിലേക്കും നമ്മളെ കൊണ്ടുപോകും എന്ന ജാഗ്രത നമുക്കുണ്ടാവണം. നരകത്തിന്റെ മുമ്പിൽ വെച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅഹദ ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവും മുബീൻ وأن اعبدوني هذا صراط مستقيم سورة ياسين ലാണ് എല്ലാവർക്കും ആ വചനങ്ങൾ ഓർമ്മയുണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശമില്ല, മാറി നിൽക്കുവിൻ. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂടെ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവർ സ്വർഗക്കാരിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലാഹു അവരെ പിടികൂടി മാറ്റി നിർത്തുന്ന രംഗം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗമാണത്. കുറ്റക്കാരെ, തമ്മാടികളെ, മാറി നിൽക്കുവിൻ. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ശൈത്താനെ പിൻപറ്റരുത് എന്ന്, ആരാധിക്കരുത് എന്ന്? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണെന്ന് പറഞ്ഞു തന്നതല്ലേ. وَأَنِعْبُدُونِي هَذَا صِرَاطٌ مُسْتَقِيمٌ എന്നെ മാത്രം ആരാധിക്കുവിൻ, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു തന്നില്ലേ. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൗഹീദാണ്. അതിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കലാണ് ഇവന്റെ അഥവാ ഈ ശത്രുവിന്റെയും അവന്റെ പട്ടാളത്തിന്റെയും ശ്രമങ്ങളുടെ ഭാഗങ്ങൾ എന്നത് ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ولقد أضل منكم جبلا كثيرا أفلم نكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد ارجلهم بما كانوا يكسبون അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു, വലക്കദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅഖിലൂൻ. എത്ര വിഭാഗങ്ങളെയാണ്, എത്രയെത്ര സംഘങ്ങളെയാണ് അവൻ വഴി പിഴപ്പിച്ചിട്ടുള്ളത്? ആര്? നമ്മുടെ ശത്രു. അഫലം തക്കൂനു തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? അദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, ഇതാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നരകം ജഹന്നം ഇതാണ് കേട്ടോ. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ അൽയൗമ നഖ്തിമു അലാ അഫ്വാഇഹിം വതുകല്ലിമുനാ ഐദീഹിം وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ. ഇന്ന് നിങ്ങളുടെ വായിക്ക് സീല് വെക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ നരകത്തിൽ വെന്തരിയണം നിങ്ങൾ. ഇന്ന് നിങ്ങളുടെ വായിക്ക് സീൽ വെക്കുന്നതാണ്. എന്നിട്ടോ وَتُكَلِّمُنَا أَيْدِيهِمْ وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ. കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി പറയുന്നു, സമ്പാദിച്ചു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കുകയാണ്, സാക്ഷി പറയുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ദിവസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെയും നമ്മുടെ മുഖ്യ ശത്രുവിനെക്കുറിച്ച്, ഇവന്റെ പിഴവിനെക്കുറിച്ച്, ഇവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് അല്ലാഹു അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഇബിലീസിനെ സൂക്ഷിക്കണം. മഹ്ഷറിൽ വന്നാൽ കൂട്ടം കൂട്ടമായിക്കൊണ്ട് അല്ലാഹു നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യൗമയും ഫഹു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ.
ആ കൂട്ടമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്ന സന്ദർഭത്തിൽ നരകത്തിലേക്ക് പോകുന്ന കൂട്ടങ്ങൾ ഇവനെ ശ്രദ്ധിക്കാതെ ഇവന്റെ ചതിയിൽപ്പെട്ട വഞ്ചനയിൽപ്പെട്ടവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റാതെ ഇവന്റെ മാതൃകയിൽ ചലിച്ചവനാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മുഹമ്മദ് നബിയെ ഇത്തിബാഇ ചെയ്യുക, ഇവന്റെ മാർഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടെ മനസ്സിലാക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ ഇവൻ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമായി അവനോ അവന്റെ ശരീരത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ആയത്തുൽ കുർസി. അതേപോലെ ഗൗരവത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവോട് ശരണം തേടുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുമ്പോൾ അഥവാ അത് പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഇത് ഓതണം എന്ന് പഠിപ്പിച്ചു. ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം ഹിദായത്ത് എന്ത് എന്നത് വേർതിരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം ഇവന്റെ ശരീരിൽ നിന്ന് രക്ഷ ചോദിക്കാതെ ആ ഗ്രന്ഥം പാരായണം ചെയ്താൽ ഉറപ്പാണ് ആ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവനെത്തില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഗ്രന്ഥം തുറക്കുന്ന, ആ ഗ്രന്ഥം പാരായണം ആരംഭിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഇവന്റെ ശരീരിൽ നിന്ന് രക്ഷ ചോദിക്കണം. ഇത്ര ഗൗരവമാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആരംഭിക്കുമ്പോൾ അങ്ങനെ തുടങ്ങാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നു. നീ പരിശുദ്ധ ഖുർആൻ എന്ന് വല്ലത് മോതുകയാണെങ്കിൽ ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാ മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ട് ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ ഏത് അധ്യായവും നമ്മൾ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്ത് മാത്രം സൂറത്ത് തൗബ, അതിന് പകരം രണ്ട് ബിസ്മി അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു അധ്യായത്തിൽ കൊടുക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമം കൊണ്ട് ഖുർആൻ ആരംഭിക്കണം. അതിനു മുമ്പ് ഈ ഷൈത്താന്റെ ഷെറിൽ നിന്ന് അള്ളാഹുവോട് അഭയം പ്രാപിക്കണം. ഇനി ഖുർആൻ അവസാനിപ്പിക്കുന്നതോ, അതിന്റെ അധ്യായങ്ങൾ അവസാനിപ്പിക്കുമ്പോ ഖുൽ 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ താങ്കൾ പറയണം. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഖുൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രയോഗം നടത്തിയത് ഗൗരവമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഖുൽ എന്ന പ്രയോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. നബിയെ ഗൗരവത്തോടെ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ പ്രയോഗം അങ്ങനെയാണ്. എന്താ പറയേണ്ടത്? ഖുൽ നബിയെ പറയണം, അഊദു ബിറബ്ബിന്നാസ് ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ തേടുന്നു, അഭയം പ്രാപിക്കുന്നു. മലികിന്നാസ് ജനങ്ങളുടെ രാജാവിനോട്, ഇലാഹിന്നാസ് ജനങ്ങളുടെ സാക്ഷാൽ ആരാധ്യനോട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് അങ്ങനെ അവനിലേക്ക് ശരണം തേടാൻ വേണ്ടി ഈ ഖുർആൻ അവസാനിപ്പിക്കുമ്പോഴും അല്ലാഹു അതിലൂടെയാണ് നമ്മളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി അവസാനിപ്പിക്കുന്നത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഏതിൽ നിന്നാണ് അഭയം തേടുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഷൈത്താന്റെ, ഇബ്ലീസിന്റെ, അവന്റെ പട്ടാളത്തിന്റെ, ഷൈത്താന്മാരുടെ സർവ ഷെറുകളിൽ നിന്നും ദുർമന്ത്രണങ്ങൾ നടത്തിക്കൊണ്ട് ഉസ്വാസുണ്ടാക്കുന്ന അവന്റെ എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് രക്ഷ ചോദിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചുകൊണ്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. നമ്മുടെ ആദ്യ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓതാൻ പറയുന്നു, അതങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഗൗരവമുള്ള വിഷയമായി ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആമുഖത്തിൽ നമ്മൾ പറഞ്ഞ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ, നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായ ആ ഒരു വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് പിഴപ്പിക്കാൻ ശ്രമിച്ച ഈ ശ്രമം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കിയ ഒന്നാമത്തെ മേഖല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവിയെയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوءاتهما. الله سبحانه وتعالى പഠിപ്പിക്കുകയാണ്, വസ്വാസ് ഉണ്ടാക്കി ശൈത്താൻ ഇബ്ലീസ്, ആ ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവിയെയും അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് വസ്വാസ് ഉണ്ടാക്കി. ഏത് രീതിയിലുള്ള വസ്വാസ? അവരുടെ ഔറത്ത് തന്നെ വെളിവാകുന്ന രീതിയിൽ, അവരുടെ നാണം മറച്ച അവസ്ഥയിൽ നിന്ന് മാറിയിട്ടത് വെളിവാകുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു വസ്വാസാണ് ഉണ്ടാക്കിയത്. വല്ലാത്തൊരു അപകടമാണ്. അവൻ പറഞ്ഞു ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവ്വാബിയോടും, നിങ്ങളോട് ആ പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ചിലപ്പോൾ നിങ്ങൾ മലക്കുകളായി മാറും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കും. ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഭക്ഷിച്ചിട്ടില്ലെങ്കിലോ കുറച്ച് ഞങ്ങൾ പുറത്തോണ്ടി വരും, നിങ്ങൾ മലക്കുകളും ആവൂല. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു നിങ്ങളോട് കഴിക്കരുത് എന്ന് പറഞ്ഞത്. ഹവ്വാ ബീവി ഈ വസ്വാസിൽ പെട്ടു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും ആ മരത്തിന്റെ അടുക്കലേക്ക് അടുത്തു, ആ പഴം ഭക്ഷിച്ചു. ആ സന്ദർഭത്തിലാണ് അവരുടെ നഗ്നത വെളിവായത്. ആ രീതിയിലുള്ള വസ്വാസാണ് നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ ഇബ്ലീസ് ആദ്യമായി അവന്റെ ശ്രമം ആരംഭിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, ഖാസമഹുമ ഇന്നീ ലകുമാ ലമിനൻ നാസിരീൻ ഫദല്ലാഹുമാ ബിഗുറൂരിൻ പഠിപ്പിക്കുകയാണ്. അപ്പം വളരെ നസീഹത്തോടു കൂടിയാണ് വന്നത്. നിങ്ങളോട് രണ്ടാളോട് ഈ പറഞ്ഞത് നല്ല ഗുണകാംക്ഷ ഉണ്ടായിട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്കാണ് ഉപകാരം, കാരണം അവിടെ സ്ഥിരമായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ മലക്കുകളാവാം. ആ രീതിയിൽ നസീഹത്തോടുകൂടി ഞാൻ നിങ്ങളുടെ നസീഹത്തുള്ളവനാണ് നിങ്ങളോട് എന്നുള്ള രീതിയിലാണ് അവൻ വഞ്ചിച്ചത്. ഒരു വഞ്ചനയിലൂടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹവ്വാ ബീവിയെയും താഴെ ഇറക്കി, അഥവാ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ കാര്യം നമുക്ക് കൈമാറി തന്നു. നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ പഠിപ്പിച്ച മാർഗം അവന്റെ ഷെറിനെ കുറിച്ച് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവരിൽ നിന്ന് നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ്. അതിനാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വസ്വാസിലൂടെ അകപ്പെട്ടുകൊണ്ട് അവരുടെ നഗ്നത വെളിവായപ്പോൾ അവർ രണ്ടുപേരും ആ സ്വർഗീയ മരത്തിൽ നിന്ന് ഇലയെടുത്തുകൊണ്ട് അവർ അവരുടെ നാണം മറക്കുകയുണ്ടായി. അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്ന് ഇലയെടുത്തിട്ട്, ആ മരത്തിന്റെ ഇലയെടുത്ത് അവർ അവരുടെ നാണം മറച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, നിങ്ങളോട് ഞാൻ അങ്ങോട്ട് അടുക്കരുതെന്ന് പറഞ്ഞതല്ലേ? ഈ ഷെയ്ത്താൻ നിങ്ങളെ വഞ്ചിക്കും എന്ന് പറഞ്ഞതല്ലേ? അവൻ നിങ്ങളുടെ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയും ചെയ്തു. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ളമ്നാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സാധാരണ നമ്മൾ കേട്ടതാണ് ഈ ആയത്ത്, ആദം നബിയുടെ അവ്വാബിയുടെ ദുആ. അവർ രണ്ടുപേരും അല്ലാഹുവോട് അവർക്ക് വന്നിട്ടുള്ള ഈ വിഷയത്തിൽ, സ്വന്തത്തോട് അവർ ചെയ്തിട്ടുള്ള ഈ അക്രമത്തെക്കുറിച്ച് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു. റബ്ബേ, പൊറുത്തു തരണം, ഞങ്ങളോട് കരുണ കാണിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നട്ടകാരികളിൽ പെട്ടുപോകും എന്ന ആ വിഷയം അവർ സമ്മതിച്ചുകൊണ്ട് റബ്ബിനോട് കേണപേക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളെല്ലാവരും പുറത്തിറങ്ങണം, നിങ്ങൾ ചിലർക്ക് ചിലർ ശത്രുക്കളാണ്. ബഅദുക്കും ലിബഅദിൻ അദൂവൻ വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങണമെന്ന്. അങ്ങനെ ആരാണോ വഞ്ചിച്ചത് അവനും പുറത്തായി, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവ്വാ ബിബി അലി പകപ്പെട്ടു അവരും പുറത്തായി. ആ രീതിയിൽ വഞ്ചന നമ്മുടെ ശത്രുവായ ഇബ്ലീസ് നടത്തുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരൊറ്റ നേരത്തെ വഞ്ചനയിൽപ്പെട്ടപ്പോൾ ഔറത്ത് വെളിവായി. ആ രീതിയിൽ ആ ഔറത്ത് വെളിവായ കാരണത്താൽ തന്നെ, ആ ഔറത്ത് വെളിവാകാൻ കാരണമായ വഞ്ചനയിൽപ്പെട്ടതുകൊണ്ട് സ്വർഗത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കുകയും ചെയ്തു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതാണ്. അള്ളാഹു ഒരു ചെറിയ അളവ് കൊടുക്കണമെങ്കിൽ അവർക്ക് കൊടുക്കും, പക്ഷെ അതുണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തു നിന്ന് അവരെ പുറത്താക്കി. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. അല്ലാഹുവേ, എന്റെ ഔറത്ത് മറച്ചു വെക്കണമേ. നമ്മുടെ ന്യൂനതകൾ നമ്മൾ വെളിവാക്കാൻ ആഗ്രഹിക്കാതെ ഒളിപ്പിച്ചു വെക്കുന്ന എന്തൊക്കെയുണ്ടോ എല്ലാം മറച്ചു വെക്കാൻ അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഭയത്തിൽ നിന്നും നിർഭയത്വം കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടെ കാണണം. ഇവൻ ഇവിടെയൊക്കെ കടന്നു വന്ന് ഷെറിൽ അകപ്പെടുത്തും. അപ്പൊ ഷെയ്ത്താന്റെ ഷെറിന്റെ ചില മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്ത്രീ പുരുഷന്മാരെല്ലാവരും ശ്രദ്ധിക്കണം. ഔറത്ത് വെളിവാവുക എന്നത് ഷെയ്ത്താൻക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. അവന്റെ ഒന്നാമത്തെ വഞ്ചനയിൽ പ്രകടമായത് ഔറത്ത് വെളിവാവലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഔറത്ത് വെളിവാകുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഗൗരവത്തോടെ ഈ വിഷയം, യാ ബനീ ആദമ, ഓ ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, നിങ്ങളെ ശൈത്താൻ ഫിത്നയിലാക്കാതിരിക്കട്ടെ, ശൈത്താൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെയുള്ള കുഴപ്പത്തിൽ നിങ്ങൾ ആക്കാതിരിക്കട്ടെ. യൻസിയു അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. എന്താണ് ആ കുഴപ്പം? ഔറത്ത് വെളിവാക്കിച്ചു. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചലിക്കുന്ന സത്യവിശ്വാസികളായ നമ്മുടെ ആദർശത്തിൽ തൗഹീദിൽ പിഴപ്പിക്കലുണ്ടാകും, ഹറാമുകളിലേക്ക് കൊണ്ടുപോകും. ആ ഹറാമുകളിൽ വമ്പിച്ച കുഴപ്പമാണ് നഗ്നത വെളിവാക്കൽ. അതിലൂടെ ആ ഒരു കുഴപ്പമുണ്ടായല്ലോ, ആ കുഴപ്പത്തിൽ നിങ്ങളും പെടാതിരിക്കട്ടെ എന്നുള്ളാഹു സുബ്ഹാനഹു വതആല ഗൗരവത്തോടെ ജാഗ്രത പുലർത്താൻ നമ്മളോട് ആവശ്യപ്പെടും. കാരണം നിങ്ങൾ അവരെ കണ്ടിട്ടില്ലെങ്കിലും അവർ നിങ്ങളെ കാണുന്നുണ്ട്. ഇബ്ലീസും അവന്റെ പട്ടാളവും ഷെയ്ത്താൻമാർ നമ്മളെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ടുള്ള ഒരവസ്ഥയും മുഅ്മിനീങ്ങൾക്ക് പാടില്ല. അവർ ജാഗ്രതയിലായിരിക്കണം. ഇനി ബാത്റൂമിലേക്ക് നമ്മളിതൊക്കെ അഴിച്ചു വെച്ച് നമ്മൾ കഴുകി വൃത്തിയാവാൻ ഒരുങ്ങുന്നവരാണ്, അങ്ങനെ ഒരു മുഅ്മിൻ അങ്ങോട്ട് പ്രവേശിക്കുമ്പോ ബിസ്മില്ലാ എന്ന് ചൊല്ലണം. അതോടൊപ്പം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ കാര്യം, പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിക്കണം. ആ ബിസ്മില്ല ചൊല്ലുന്നതോടുകൂടി നമുക്ക് ഏറ്റവും നല്ല വസ്ത്രം അവിടെ ഹിജാബ് വന്നു കഴിഞ്ഞു. പിന്നെ അവർക്കും അവന്റെ കബീലക്കും ആദം സന്തതിയുടെ അവർത്ത് കാണാൻ സാധ്യമല്ല. അപ്പൊ എന്താ അവിടെ ഉള്ള ഹിർസ്? ബിസ്മില്ല. അപ്പൊ ഈ ഒരു പിഴവ് നമ്മളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എല്ലാ മേഖലയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആണും പെണ്ണും ഒരുപോലെ ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കാം. അപ്പൊ ഈ രൂപത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്റാഫിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശദീകരിക്കുന്നു. 20 മുതൽ 27 വരെയുള്ള വചനങ്ങൾ സൂറത്ത് അഹ്റാഫിൽ നമ്മൾ ഗഹനമായി പഠിക്കണം. അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ ശരിക്കിരുന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കുന്നു, യാ ബനീ ആദം, ഏ ആദം സന്തതികളെ, قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. يا بني آدم او آدم സന്തതികളെ, قد أنزلنا عليكم لباسا, നാം നിങ്ങൾക്ക് വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു. يواري سوآتكم وريشا, يواري سوآتكم, നിങ്ങളുടെ ഔറത്തുകൾ മറക്കാൻ. വരീശൻ അലങ്കാരമായിട്ടും. അപ്പൊ വസ്ത്രം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഔറത്ത് മറക്കൽ, മറ്റൊന്ന് അലങ്കാരം. ഈ രണ്ട് നിലക്ക് നിങ്ങൾക്ക് ഞാൻ വസ്ത്രങ്ങളെ ഇറക്കി തന്നിരിക്കുന്നു. വലിബാസു തഖ്‌വാദാലിക ഖൈർ, തഖ്‌വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഖൈർ കേട്ടോ. തഖ്‌വയുടെ വസ്ത്രം ഷെയ്ത്താൻ ഇഷ്ടപ്പെടാത്ത വസ്ത്രം. തഖ്‌വയുടെ വസ്ത്രം അള്ളാഹു പറഞ്ഞതുപോലുള്ള വേഷവിധാനം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലുള്ള വേഷവിധാനം, പ്രമാണങ്ങൾ നമ്മളോട് അനുശാസിച്ച ആ വിഷയം അംഗീകരിക്കൽ, ഈ തഖ്‌വയുടെ വേഷമാണ്, വസ്ത്രമാണ് നമുക്ക് ഖൈറായിട്ടുള്ളത്. അപ്പൊ നാണം മറക്കാൻ, ഔറത്ത് മറക്കാൻ വസ്ത്രം അള്ളാഹു ഇറക്കി തന്നു, അത് മറക്കണം. അതാണ് ശുക്ർ കാണിക്കൽ. ആ വിഷയത്തിൽ ഭക്തിയുള്ള വേഷവിധാനമാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് നമുക്ക് ഖൈറായതും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതും. ഇനി നരകത്തിലേക്ക് എത്താനോ ഈ വിഷയത്തിൽ മാത്രം അശ്രദ്ധ ഉണ്ടായാൽ മതി, ശൈത്താൻ ഇടപെട്ടാൽ ഒന്ന് നരകത്തിലെത്തും. വസുഇല അൻ അക്സരിമാ യുദ്ഖിലു അന്നാസ അന്നാറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? ഫഖാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഫമു വൽ ഫർജു, നമ്മുടെ വായും നമ്മുടെ ലൈംഗിക അവയവവും. ഇമാം തിർമിദി തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസ്. അപ്പോ ഔറത്ത് മറക്കാതിരുന്നാൽ ആ ഒരു വിഷയത്തിലൂടെ തന്നെ നരകത്തിലേക്ക് പോവാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള, ഇറക്കി തന്നിട്ടുള്ള വസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഖുൽ മൻ ഹർറമ സീനത്തല്ലാഹ് അല്ലതീ അഖ്റജ ലിഇബാദി, തന്റെ അടിമകൾക്ക് വേണ്ടി അല്ലാഹു ഇറക്കിയിട്ടുള്ള അലങ്കാരത്തെ ആരാണ് ഹറാമാക്കുന്നത്, ആർക്കാണ് അതിന് അധികാരമുള്ളത് എന്ന് ചോദിക്കാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ഭംഗിക്കെതിരല്ല ഇസ്ലാം, പക്ഷെ ആ ഭംഗി തഖ്വയിലൂടെ അല്ലാഹ് പറഞ്ഞതുപോലെ ഔറത്ത് മറച്ചുകൊണ്ടാവണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. വമാ ജമാലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്താണ് അല്ലാഹുവിന്റെ ഭംഗി? സ്വാഭാവികമായും സംശയം ഉണ്ടാകുമല്ലോ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖാല അഹദുൻ സ്വമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ്. സ്വമദുൻ, അവൻ നിരാശ്രയനാണ്, അവനെ ആരും ആശ്രയിക്കണം, അവനെ എല്ലാവരെയും ആശ്രയിക്കണം, അവനക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ജനിച്ചവനല്ല, അതേപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് മക്കളുമില്ല. അവനെപ്പോലെ അവനെ കിടയത്ത ഒരാളുമില്ല. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകതയാണ്, അത് തന്നെയാണ് അള്ളാഹുവിന്റെ ജമി, അള്ളാഹുവിന്റെ ഭംഗി. ഈ അധ്യായത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടൊരു പേര് സൂറത്തുൽ ഇഖ്ലാസിനെ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിന് മറ്റൊരു പേരുള്ളത് സൂറത്തുൽ ജമാൽ, ഭംഗിയുടെ അധ്യായം. ദ അല്ലാഹുവിന്റെ ഭംഗി അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ച കൊച്ചു അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച അധ്യായമാണ്. ഏതായിരുന്നാലും ഈ അധ്യായത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുന്റെ ഭംഗി എന്ത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഭാഗം അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് മാത്രം. യാ റസൂലല്ലാഹ്, മറ്റൊരു സംഭവം, ഒരു ഇമാമ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാലഘട്ടത്തിൽ ഒരു ഇമാമിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിൽ നിശ്ചയിച്ചു. ആ ഇമാം എന്നും അദ്ദേഹത്തിന്റെ ഖിറാഅത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ഏത് നിസ്കാരത്തിലും ഇത് കടന്നു വരും. അപ്പൊ ഉറക്കം ഓതുന്ന നമസ്കാരത്തിൽ ഇത് ഇങ്ങനെ ഓതുമ്പോൾ സ്വാഭാവികമായിട്ടും മുഅ്മിനീങ്ങൾക്ക് ഒരു വിഷമമുണ്ടാവും. എന്നും ഖുലുല്ലാഹു ഓതുന്നുള്ള അല്ലെ, എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെയൊക്കെ ആൾക്കാർ. ഈ സുഹാബിയുടെ വിഷയത്തിൽ, ഈ ഇമാമിന്റെ വിഷയത്തിൽ പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു, എന്താ അങ്ങനെ ഉണ്ടോ, ശരിയാണോ, എപ്പോഴും ഇങ്ങനെ ഓതലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ പ്രവാചകനെ ഞാൻ ഓതലുണ്ട്. എന്താ അതിന് കാരണം? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഓതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്? യാ റസൂലല്ലാഹ്, ഇന്നി ഉഹിബ്ബു ആദിഹി സൂറ, ഞാൻ ഈ അധ്യായത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നബിയെ. എനിക്കല്ല ഇഷ്ടമാണ് ആ അധ്യായം, അതുകൊണ്ട് ഞാൻ എല്ലാ നിസ്കാരത്തിലും ഒരു റക്അത്തിൽ ഞാൻ എന്ത് ചെയ്യും, അത് ഓതും. എനിക്കിഷ്ടമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം. ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയാഹ യുദ്ഖിലുകൽ ജന്ന, നിനക്ക് അധ്യായത്തോടുള്ള ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, നീ പ്രവേശിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വഹ്ദാനിയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ജമാലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള ആ ചെറിയ അധ്യായം, അത് അദ്ദേഹത്തിന് വല്ലാത്ത ഇഷ്ടമാണ്. അദ്ദേഹം ആ ഇഷ്ടം കൊണ്ട് തന്നെ ആ പാരായണത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർത്താൻ പറഞ്ഞില്ല. ഉൾക്കൊള്ളുന്നു, പരാതിക്കാരി അവരുടെ പരാതി പിൻവലിക്കേണ്ടി വന്നു. അത്രമാത്രം ഗഹനമായ ഒരു അധ്യായമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, വിഷയം മാറി സഞ്ചരിക്കല്ല, ആ വിഷയം വന്നപ്പോ അതൊന്ന് ബയാൻ ചെയ്യാണ്. ഇൻഷാല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം പാരായണം ചെയ്താൽ അശറ മറാത്തിൻ, പത്ത് പ്രാവശ്യം, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ഒരു ദിവസത്തിൽ പത്ത് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ സ്വർഗത്തിലൊരു ഭവനം അയാൾക്ക് ഉറപ്പാണ്. നമുക്കൊക്കെ ഇത് കാണാതെ അറിയുന്ന ഹദീസാണ്. ആ വിഷയം അള്ളാഹുവിന്റെ ജമാൽ കടന്നു വന്നു. അബുൽ ലഹ്റസ് റളിയല്ലാഹു അൻഹു, ഞാൻ പറയുന്നത് ഇസ്ലാം സൗന്ദര്യത്തിനും അലങ്കാരത്തിനും എതിരല്ല, അത് അള്ളാഹു അംഗീകരിച്ച കാര്യമാണ്, ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. മഹാനായ ഈ സുഹാബി അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തി. ഫാനി റസ്സ സിയാബി, എന്റെ വസ്ത്രമാണെങ്കിൽ ആകെ അങ്ങനെ, നല്ല പണക്കാരനാണ് അയാള്, അള്ളാഹു കുറെ അവന്റെ നിയമത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പാവപ്പെട്ട ദരിദ്രന്റെ അവസ്ഥയിൽ ഇങ്ങനെ ഉള്ള ഒരു വസ്ത്രമൊക്കെയാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്, കീറി പറഞ്ഞ തുന്നി പിടിപ്പിച്ചൊരു വസ്ത്രം. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല കമാലുൻ, എനിക്ക് ധനമുണ്ടോ, ഈ പൈസക്കാരനാണോ? അദ്ദേഹം മറുപടി പറഞ്ഞു, എല്ലാ രീതിയിലുള്ള പൈസ എനിക്കുണ്ട്. അതാനി അല്ലാഹു മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വൽ ഖൈലി വൽ റഖീഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട് അവന്റെ ഫളിൽ നിന്നും മുഹമ്മദ് നബിയെ. ഒട്ടകമായിട്ട് അങ്ങനുണ്ട്, അതേപോലെ തന്നെ മൂരിക്കാള പോലുള്ള വർഗങ്ങളിൽ നിന്നുള്ളത് ആ നിലക്കുണ്ട്, ആടിൽ നിന്നുണ്ട്, അതേപോലെ തന്നെ കുതിരകൾ ആ രീതിയിലുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും എനിക്ക് അള്ളാഹു തരേണ്ട ഏതൊക്കെ രീതിയിലുണ്ട് അതിന്നൊക്കെ എനിക്ക് വരുമാനമുണ്ട്, കിട്ടുന്നുണ്ടല്ലോ തന്നിട്ടുണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതാക്കല്ലാഹു മാലൻ ഫല്യുറ അസറു നിഅമത്തിഹി അലാ അബ്ദിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കെങ്കിലും അവന്റെ ഫളിൽ നിന്ന് ധനം നൽകിയാൽ അത് അവന്റെ ജീവിതത്തിൽ അതിന്റെ അടയാളം കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹു അവന്റെ ഫളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വസ്ത്രം, നല്ല അലങ്കാരത്തിൽ നടക്കൽ, അത് അള്ളാഹുക്ക് ഇഷ്ടമാണ്, അത് പ്രകടിപ്പിക്കൽ അള്ളാഹുക്ക് ഇഷ്ടമാണ്. നല്ലോണം ഉള്ളവൻ ഇങ്ങനെ ഒരു ഫക്കീറായി ജീവിക്കണമെന്ന് അല്ലെങ്കിൽ ആ കോലം കെട്ടണമെന്ന് ഇസ്ലാം പറയുന്നില്ല. എന്നാൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഈ അലങ്കാരമൊക്കെ ആകുമ്പോഴും ഈ ജമാല് അവൻ അംഗീകരിക്കുമ്പോഴും അവന്റേതായ രീതിയിൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഷൈത്താൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേഷവിധാനം ആകരുത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതിനാണ് ഞാനത് പറഞ്ഞു വരുന്നത്. ഔറത്ത് മറക്കുന്നതാവണം, അത് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രീതിയിൽ ശ്രദ്ധിക്കാതെ ഹറാമുകളിലേക്ക് പോയാൽ മാമിൻ ദംബിൻ أعظم بعد الشرك من نطفة وضعها رجل في رحم لا يحل له. شرك കഴിഞ്ഞ ഒമ്പിച്ച പാപം അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതിലേക്ക് തന്റെ ലൈംഗികാവയവത്തെ ചലിപ്പിക്കലാണ് അഥവാ വ്യഭിചരിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതിന്റെ കവാടം പൊട്ടിയടക്കലാണ് ഔറത്തിനെ സൂക്ഷിക്കുക. ഇവിടെയാണ് ഷൈത്താൻ ഇടപെടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഔറത്ത് മറക്കാത്തവൻ സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ നല്ല നല്ല വസ്ത്രങ്ങളും ഔറത്ത് മറച്ചവനും അലങ്കാരമുള്ളവനുമാണ്. വജസാഉം ബിമാ സബറു ജന്നത്തൻ വഹരീറാ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം കൊടുക്കുന്നവർക്ക് നല്ല പച്ചപ്പട്ട് വസ്ത്രങ്ങൾ അവർക്ക് അവിടെയുണ്ട്. ആലിയഹും സിയാബ സുംബുസിൻ വഇസ്തബ്രഖ് ഖുദറും വഇസ്തബ്രഖ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മേത്തരം പച്ചപ്പട്ടുകളുള്ള നല്ല നല്ല വസ്ത്രമാണ് അവർക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കട്ടിപ്പട്ടുകൾ നൽകിക്കൊണ്ട് ആദരിക്കണമെന്ന് സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിൽ അല്ലാഹു ആദ്യമായി മഹ്ശറിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വസ്ത്രം കൊടുക്കുന്നത് ആർക്കാ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. അവ്വലു മൻ യുഖ്സ മിൻ ഹുലലിൽ ജന്ന യൗമൽ ഖിയാമത്തി അൽ ഖലീലു ഇബ്രാഹിം. ഓരോ അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ പദവി നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ പദവി ആദ്യമായി വസ്ത്രം കൊടുത്ത് ആദരിക്കും. അപ്പൊ തന്റെ നാണം മറക്കാൻ വേണ്ടി ആദ്യം അല്ല കൊടുക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഔറത്ത് വെളിവാക്കാത്തവരാണ് ഇവരൊക്കെ. സ്വർഗം കിട്ടുന്നവർ ആ രീതിയിലായിരിക്കണം, ശ്രദ്ധിക്കണം, ഇസ്ലാം പറഞ്ഞതുപോലെ കാത്തു സൂക്ഷിക്കണം. ഔറത്ത് വെളിവാക്കി നടക്കുന്നവർക്ക് സ്വർഗം കിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോ എന്റെ ഉമ്മമാർ സഹോദരിമാർ, ഞങ്ങൾ ഔറത്തൊക്കെ മറക്കുന്ന ഒരാൾ, എന്തിനപ്പ ഈ വിഷയം ഇങ്ങനെ ഗൗരവത്തോടെ പറയണത് എന്നൊരു തോന്നൽ. പുരുഷന്മാരും സ്ത്രീകളും, പുരുഷന്മാരെ, ഞാൻ എന്റെ ഭാര്യയെക്കുറിച്ച് ജാഗ്രതയിലാണ്. എനിക്ക് നല്ല വാശിയൊക്കെ ഉണ്ടെന്ന് എന്റെ ഭാര്യ അവരുടെ ഔറത്ത് പൂർണ്ണമായി മറച്ച് ഇസ്ലാം പറഞ്ഞതുപോലെ യഥാർത്ഥ മുഅ്മിനത്താവണം. അവൾ എങ്ങാനും വല്ലതും പ്രകടിപ്പിച്ചാൽ, അവൾ മറക്കേണ്ടത് മറയാതെ പ്രകടിപ്പിച്ചാൽ ഞാൻ അതിൽ ദേഷ്യപ്പെടും. അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അൽബുഖ്ദു ഫില്ലാ വൽഹുബ്ബു ഫില്ലാ. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടണം, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ വെറുക്കുകയും വേണം. പക്ഷെ പൊതുവിൽ ഭർത്താക്കന്മാർക്ക് വലിയ വാശിയാണ്, ഭാര്യമാരുടെ വിഷയത്തിൽ, പെങ്ങന്മാരുടെ വിഷയത്തിൽ, ഉമ്മമാരുടെ വിഷയത്തിലൊക്കെ. പക്ഷെ ആണുങ്ങളായ നമ്മളോ, നമ്മുടെ ഔറത്തോ? തുണിയൊക്കെ മടക്കി കുത്തുക എന്നുള്ള പരിപാടി സെൽഫികളായ നമുക്ക് ഏതായാലും പറ്റൂല. അതായത് മുട്ടുപൊക്കൾ നടക്കുള്ളതൊക്കെ നമുക്ക് അവറത്താണ്. ഒരാള് തുണിങ്ങനെ മറക്കി താളം മടക്കി കുത്താന്ന് എന്റെ നാട്ടിൽ പറയാം, ഇവിടെ എങ്ങനെ പറയാം, അത് തന്നെ മടക്കുത്ത ആ പരിപാടി നമുക്ക് പറ്റൂല. ആ ഷെയ്ത്താൻ അങ്ങനെ ചിരിക്കാണ്, ആ നടക്ക് ഉഷാറായിക്കണ, നമുക്കത് നല്ല അലങ്കാരമായി ഇതൊരു വലിയ പ്രശ്നമല്ല എന്നുള്ള കോലത്തിൽ നമ്മൾ ആക്കി തീർക്കും. അതുകൊണ്ട് നമ്മുടെ വേഷം പുരുഷന്മാര് നല്ലോണം ശ്രദ്ധിക്കുക. അത് മൗലവി കൈക്കോട്ട് വെത്തുമ്പോ പിന്നെ ഞാൻ എന്താ കാറ്റ, എന്താ കേട്ടാന ഹറാമി ചെയ്തുകൊണ്ട് കൈക്കോട്ടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏത് ജോലി എടുക്കുകയാണെങ്കിലും ഈ അവറത്ത് മറച്ചുകൊണ്ടാവണം. സഹോദരന്മാരെ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയമാണ്. അങ്ങാടിയിലേക്ക് പോകുമ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും എപ്പോഴും സംഗതിയിൽ നമ്മുടെ അവറത്ത് നമ്മൾ മറക്കണം. ചിലപ്പോൾ ഷർട്ട് ഇട്ടിട്ടുണ്ടാവില്ല വീട്ടിലേക്ക്, നമ്മൾ അങ്ങനെ എണീക്കാം, നല്ല ചൂടാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഷർട്ട് ഇടുക എന്നുള്ള അവസ്ഥ നമ്മൾ ഒഴിവാക്കിയിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ റാഹത്താവാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചു മാറ്റും. അപ്പം നമ്മുടെ പൂക്കൾ ഇങ്ങനെ പുറത്താണെങ്കിലോ? പുരുഷന്മാരുടെ കാര്യം ഞാൻ ആദ്യം പറയണേ, ആരവിടെ ഇടപെട്ടെ ഷിപ്പാനെ അങ്ങനെ ചിരിക്കാണ്. ആ അവർത്ത് മറച്ചിട്ടില്ല, അവിടെ നമ്മുടെ ഭാര്യയെ ഉള്ളൂ ശരിയാണ്, അവിടെ നമ്മുടെ മക്കളെ ഉള്ളൂ ശരിയാണ്, നമ്മുടെ അമ്മയെ ഉള്ളൂ ശരിയാണ്. പക്ഷെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവർത്ത് നമ്മൾ മറക്കണ്ടേ? മറക്കണം. അതുകൊണ്ട് പൂക്കൾ മറയുന്ന രീതിയിലാവണം, അതേപോലെ തന്നെ മുട്ട് മറയുന്ന രീതിയിലാവണം. ആ വിഷയം വളരെ ഗൗരവത്തോടെ നമ്മൾ നമ്മൾ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ പള്ളിയിലൊക്കെ കയറുമ്പോൾ പ്രത്യേകിച്ച് ചില ആൾക്കാരാണ്ട് പൊന്തിച്ചാൽ പറയണ്ട, ഷെയ്ത്താൻ അവരാണ്ട് പിടിച്ചിട്ട് അവരെല്ലാം അവർക്കും ബാക്കിൽ ഇട്ടോ കാണും. ആ കോലത്തിൽ ഒരു ശ്രദ്ധിച്ച് അത് ബാത്റൂം അല്ലേ എന്നുള്ള ആൾക്കാണ് പലരും. പറ്റൂല, അവിടെയൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. നജസ് മൂത്രം ഇങ്ങോട്ട് തെറിക്കാത്ത രീതിയിൽ നമ്മൾ കയറ്റി വെക്കണം. പക്ഷെ ആ കയറ്റി വെക്കുന്നത് മറ്റുള്ള നമ്മൾ അവർക്ക് കാണുന്ന രീതിയിലാവരുത്. ഷെയ്ത്താൻ പല കോലത്തിൽ നമ്മളെ പിടിക്കും. അപ്പൊ അത് വളരെ ഗൗരവത്തോടെ ആ രീതിയിലുള്ള ബാത്റൂമുകളൊക്കെ ഇപ്പൊ സൗകര്യം ചെയ്തുകൊണ്ട് നമ്മളെ സെൽഫി പള്ളികളിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കാത്ത ചില പള്ളികളൊക്കെ ഉണ്ട്. ആ രീതിയിൽ നമ്മൾ ഗൗരവത്തോടെ അതിനെ നോക്കിക്കാണണമെന്ന് സാമർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ഈ തിന്മ ഷെയ്ത്താൻ ഇബ്ലീസ് ഇടപെടുന്ന ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അവർക്ക് വെളിവാക്കിയവൻക്ക് സ്വർഗം നട്ടമാകും. ഒരൊറ്റ പ്രാവശ്യമാണ് സ്വർഗത്തിൽ അവർക്കത് വെളിവായത്, അപ്പൊ അതിനെ തയ്യാറിങ്ങേണ്ടി വന്നു. ആദ്യം നബിക്കുണ്ടായ അനുഭവമാണ്, ഹവ്വാബിക്കുണ്ട അനുഭവമാണ്, ഇടപെട്ടത് ഇബ്ലീസാണ്, അതുകൊണ്ട് നമ്മളിലേക്ക് വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഗൗരവത്തോടെ മഗ്ഫൂറായ വന്നതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അവർക്ക് പൊറുക്കപ്പെടും അമ്പിയാക്കളാ. പക്ഷെ ആ ആദം നബിയോട് പോലും ആ വിഷയത്തിൽ പുറത്തു പോവാൻ പറഞ്ഞുവെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം എത്രയാ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാരും ഇറങ്ങിക്കൂടി എന്നാ പറഞ്ഞു. ആരാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം? വഅല്ലമ ആദമല്ല അസ്മാഅ കുല്ലഹ, എല്ലാറ്റിന്റെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, നല്ല ഇൽമുള്ള, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ ആദരിച്ച മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ പോലും ഈ വിഷയത്തിൽ ഇളവ് കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാം. മുഖറബായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുൾ അടക്കമുള്ള ആളുകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അത്രമാത്രം അല്ല ആദരിച്ചിട്ടുണ്ട് ആദം നബിയെ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും ലി ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാവട്ടെ മണ്ണിൽ നിന്നാണ്. നമ്മുടെ ഉപ്പ എന്നുള്ള നിലക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു ആദരിച്ചു. ആ ആദമിനെ പോലും ഈ വിഷയത്തിൽ ഹവ്വാബീവിക്കും ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഈ വിഷയത്തിൽ ഇളവ് കിട്ടിയില്ല. താഴേക്ക് വരേണ്ടി വന്നു, അഥവാ ഭൂമി ലോകത്തേക്ക് വരേണ്ടി വന്നു. അതുകൊണ്ട് അത്രമാത്രം ഗൗരവമുള്ള ഒരു ഉസ്വാസാണ് അവനിടപെടുന്ന ഈ ഔറത്ത് വെളിവാക്കൽ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനാണ്? വ്യഭിചാരത്തിലേക്ക് അടുക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു മാർഗം ഉണ്ടാകും എന്നുള്ള നിരക്കാണ് അള്ളാഹു നമുക്ക് ഈ വിഷയം നിയമമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആണും പെണ്ണും ഈ വിഷയം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വല്ല തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. മിക്ക ഹറാമുകളും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നാണ് ഹറാമുകളെ കുറിച്ച് പറഞ്ഞത്, വിലക്കിയത്. എന്നാൽ അത് ചെയ്യാനും പാടില്ല, അതിലേക്ക് അടുക്കാനുള്ള മാർഗത്തിലേക്കും അടുക്കരുത് എന്ന് പറഞ്ഞത് ഖുർആനിൽ ഹറാമിന്റെ സീഗയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോ ഈ ഒരു പ്രയോഗം വളരെ ഗൗരവമാണ്. അതും ചെയ്യരുത്, അതിലേക്ക് അടുക്കുന്ന മാർഗവും നമ്മൾ ചെയ്യാൻ പാടില്ല, അടുക്കാൻ പാടില്ല. അപ്പൊ വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം വരുന്ന വഴികളും നമ്മൾ ശ്രദ്ധിക്കണം, അത് തുറന്നു കൊടുക്കരുത്. കാരണം എന്താ, ആ പണി മോശമാണ്, അതിന്റെ വഴികളും മോശമാണ്. ഔലാദു സിനാ, വ്യഭിചാരികളിലൂടെ ഉണ്ടാകുന്ന വ്യഭിചാര ജാര സന്തതികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പ്രയോഗിച്ചല്ലോ, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ ലം യഖ്ഷ ഫീഹിം വലദു സിനാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാര സന്തതികൾ പരസ്യമായി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പ്രകടമാകും. ഫൈദാ ഫഷാ ഫീഹിം വലദു സിനാ ഫയൂശിഖു അൻ യഉമ്മഹുമുല്ലാഹ് ബിഇഖാബ്. നിർഭയത്തുണ്ടാകുന്നത് ഇതുണ്ടാവുന്നത് വരെയാണ്. ഇതുണ്ടായിക്കഴിഞ്ഞാൽ, അതങ്ങോട്ട് പ്രകടമായാൽ ഈ ഉമ്മത്തിലെ മൊത്തം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു ശിക്ഷിക്കും. ഈ തിന്മ വന്നാൽ ആ ചെയ്തവര് മാത്രമല്ല, ആ നാട്ടിലെ നല്ലവരും അള്ളാഹിന്റെ അദാബ് ഇറങ്ങുമ്പോ അകപ്പെട്ടു പോകും. അതുകൊണ്ട് അള്ളാഹു ആ വസ്വാസ് ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ വസ്ത്രത്തെ നമ്മുടെ ഔറത്തിനെ മറക്കുന്ന വിഷയത്തെ അത് വെളിവാവാതിരിക്കാൻ ഇബ്ലീസ് ഇടപെടുന്നതിന്റെ വിഷയത്തെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. ولا تقربوا الزنا انه كان فاحشا وساء سبيلا. നരകത്തിലേക്കാണ് അത് എത്തുക. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. വ്യഭിചരിക്കുന്ന ആൾക്ക് ഈമാൻ ഉണ്ടാവില്ല. സന്ദർഭത്തിൽ ഷൈത്താൻ ഇടപെട്ടാൽ പിന്നെ എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ്, നരകത്തിലേക്ക് പോവാണ്. ലാ യസ്നി അസ്സാനി ഈന യസ്നി വഹുവ മുഅ്മിൻ. ലാ യസ്നി അസ്സാനി ഈന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്ന വ്യഭിചാരി വ്യഭിചരിക്കുമ്പോൾ അവൻ മുഅ്മിനല്ല, ഈമാൻ അവനിലില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? കുഫ്റായിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മൻ സനാ نزع الله ايمانه كما يخلو الانسان قميصه من راسه.
ഒരാളെ തന്റെ വസ്ത്രം തന്റെ ശരീരത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന പരിപാടി നമ്മുടെ വസ്ത്രം അഴിക്കലാണ്. വസ്ത്രം കമീസ് ഊരിയിട്ട് തലയിലൂടെ ഊരിയിട്ട് എറിയുന്നത് പോലെ വ്യഭിചരിക്കുന്ന വ്യഭിചാരിയുടെ ആ വ്യഭിചാര സന്ദർഭത്തിൽ അള്ളാഹു അവന്റെ ഈമാനിനെ തലയിലൂടെ പുറത്തേക്ക് എറിയും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അതിന്റെ കവാടം കൊട്ടിയടക്കാൻ ഷെയ്ത്താൻ ഇങ്ങനെ അതിനുള്ള വേദി ആദ്യം ഇട്ടിര. ആ വേദി അണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എത്തും മനുഷ്യൻ. അതുകൊണ്ട് ആ വേദി അടക്കാനാണ് ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി കവ്വാബിക്കുണ്ടായ ആ ഔറത്ത് വെളിവായ ആ വസ്വാസ് ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു, ലാ യഫ്തിനന്നകും ശൈത്താൻ. ഇതേപോലുള്ള കുഴപ്പത്തിൽ നിങ്ങൾ ആക്കാതിരിക്കട്ടെ. ഖുർആനിന്റെ ആ ആ വചനം എത്ര ഗഹനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിലൂടെ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നാഹിയൻ അൻ ഇബാദിഹി അൻഹു വ അൻ മുഖാറബതിഹി വ മുഖാലഖത്തി അസ്ബാബിഹി. അള്ളാഹു അതിനെയും അതിലേക്ക് അടുക്കുന്ന എല്ലാ മേഖലയെയും തന്റെ അടിമ വിട്ടു നിൽക്കാൻ വേണ്ടി അടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്, വിരോധിച്ചിരിക്കുകയാണ്. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പൊ കർശനമായി അള്ളാഹു വിരോധിച്ചു. പക്ഷേ ഈ വസ്വാസിൽപ്പെട്ട് ചിലരൊക്കെ അങ്ങനെ അകപ്പെടും. അങ്ങനെ അകപ്പെട്ട ഉടനെ തന്നെ അള്ളാഹുവിന് ഓർമ്മ വന്ന് റബ്ബിലേക്ക് മടങ്ങണം. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് മടങ്ങണം. ഇസ്ലാം അതിനും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹാനായ മായിസ് റളിയല്ലാഹു അൻഹു, മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് വന്നു. സനൈതു ഫർജിംനി യാ റസൂലുള്ളാഹ്,
ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്നെ എറിഞ്ഞ് ശുദ്ധീകരിച്ചാലും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ ഓളു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിച്ച് മിണ്ടാതെ നടക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് വന്നിട്ട് ഞാൻ ഇപ്പൊ മരിച്ചാൽ മുഅ്മിനല്ലല്ലോ, അതുകൊണ്ട് ഈ ഹറാമ നിനക്ക് രക്ഷപ്പെടണം, ശൈത്താൻ എന്നെ പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊന്ന് ഞാൻ ഇവിടെ നിന്ന് ശുദ്ധിയാവണം എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് വന്നിട്ട് ആവശ്യപ്പെടുന്ന എന്നെ എറിഞ്ഞു കൊല്ലണം.
യമൈസ് അബിക്ക ജുനൂൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു പോയി, ഭ്രാന്തായോ എനിക്ക്, എന്താണ് ഈ പറയണേ എന്നുള്ള രീതിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു. ഇല്ല റസൂലേ, ഞാൻ വ്യഭിചരിച്ച് എനിക്ക് ഭ്രാന്തൊന്നും ആയിട്ടില്ല ഉള്ളത് സത്യം പോലെ
പറയാം. ഇത്
പറഞ്ഞപ്പോ ആ സദസ്സിലിരിക്കുന്ന ഒരാൾ എഴുന്നേറ്റു അടുക്കലേക്ക് അടുത്തിട്ട് അദ്ദേഹത്തിന്റെ വായു ഒന്ന് ഇങ്ങനെ മണത്തുവാക്കി, ശരിക്കും മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. കാരണം മായിസ് എത്തില്ലാതെ പറയാണോ എന്ന് അവർ വിചാരിച്ചു എന്നാണ്. അദ്ദേഹം മദ്യം കുടിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിൽ അയാൾ പോയി ടെസ്റ്റ് ചെയ്തു. അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ പരിശോധനയിൽ വ്യക്തമായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അങ്ങനെ കൽപ്പിച്ച് അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നു. മായിസ് റളിയല്ലാഹു അൻഹു ശുദ്ധിയായി, റബ്ബിലേക്ക് യാത്രയായി. അദ്ദേഹത്തെ എറിയുമ്പോൾ ആ എറിയുന്ന മനുഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, യാ ഖബീഹ്, വൃത്തിയട്ടവനെ എന്നുള്ള അർത്ഥത്തിൽ, ദുഷിച്ചവനെ എന്ന അർത്ഥത്തിൽ ആ വാക്ക് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, ഇന്നമാ ഇസൻ താബ തൗബതൻ ലൗ ഉൻസിലത്ത് അലാ അഹ്ലിൽ മദീന അഅലാ വസഅതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായിസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്, ഈ മദീനയിലുള്ള മുഴുവൻ ആൾക്കാർ ചെയ്താലും അങ്ങെടുത്തൂല, അത്രമാത്രം ശക്തമായ തോബയാണ് മായിസിന്റെ തോബ. അതുകൊണ്ട് ഖബീഹ് എന്ന ആ വിളി പറയരുത്. മദീനക്കാർക്ക് മൊത്തത്തിൽ ആ തൗബ മതി എന്ന അർത്ഥത്തിൽ അത്ര കനപ്പെട്ട തൗബ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ആവേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. ഈ വിഷയത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ വന്നു, നബിയെ അന്ന് ഇങ്ങനെ നിങ്ങൾ എറിഞ്ഞു വന്നല്ലോ, അതിന് ഇരയായത് ഞാനാണ്, എന്നെയും കൊല്ലണം, ഗർഭിണിയാണോ എന്ന് ചോദിച്ചു, ആണെന്ന് പറഞ്ഞു, പ്രസവിച്ചു വരാൻ പറഞ്ഞു, പ്രസവിച്ച ഉടനെ കഞ്ഞു കൈ കുഞ്ഞുമായി വന്നു, ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്, ആ കാലം അത്രയും നീ കൊടുക്കണം എന്ന് പറഞ്ഞു, മുലപ്പാൽ കൊടുത്തു, റൊട്ടിക്കഷ്ണം തിന്നുന്ന പ്രായമായി എന്ന് അറിയിക്കാൻ റൊട്ടിക്കഷ്ണം കയ്യിൽ കൊടുത്തിട്ട് ആ വീട് വന്നു. സുഹാബികളോട് ആരേറ്റെടുക്കും എന്ന് ചോദിച്ചു, ആ കുഞ്ഞിനൊരാൾ ഏറ്റെടുത്തു, ആ സുഹാബ സ്ത്രീയെ എറിഞ്ഞു കൊന്നു. ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഇതേപോലെ രക്തം സുഹാബിയുടെ ദേഹത്തേക്ക് ഷർട്ടിലേക്ക് അല്ലെങ്കിൽ വസ്ത്രത്തിലേക്കായപ്പോൾ ദുഷിച്ചവൾ എന്നൊരു വാക്ക് വന്നു. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ചെയ്ത തൗബയുടെ ഗൗരവം. അപ്പൊ തൗബക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശൈത്താൻ ഇടപെടും, വസ്വാസിലാകും, ഹറാമുകളിൽ അകപ്പെടും. ഇതുപോലെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്ത് മരിക്കുന്നതിന് മുമ്പായി നമ്മൾ നന്നാവുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാത്മാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു, തൊണ്ണൂറുമ്പട്ടാൽ എത്ര വലിയവനും ആ ഹറാമിൽ പെടും, ശൈത്താൻ ഇടപെടും. ഹബായിലു ശർരി നിസ്വാനും വകം മലകു മിൻ സ്വാലിഹിൻ നാസി മിൻ ഹുന്നബിൽ ഖുർബി. എത്രയെത്ര സ്വാലിഹീങ്ങളാണ്, ഇങ്ങനെ വലിയ ആൾക്കാർ, വലിയ വലിയ ആൾക്കാർ, ശൈത്താൻ പെണ്ണിന്റെ രൂപത്തിൽ അടുത്തിട്ട് ഹറാമിലേക്ക് ക്ഷണിച്ചു, ഹറാമ് ചെയ്തു, തകർന്നുപോയി. എത്രയെത്ര ശുദ്ധന്മാരും സ്വാലിഹീങ്ങളും പണ്ഡിതന്മാർ കവിതാരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽപ്പെട്ട ഒരാളാണ് ചരിത്രത്തിൽ കാണാം ബൽആം ഇബ്നു ബാഊറ. അദ്ദേഹം വലിയ വേദപണ്ഡിതനായിരുന്നു, അല്ലാഹുവിനെ പേടിക്കുന്ന നല്ലൊരു ഭക്തൻ. പക്ഷെ ആ മനുഷ്യൻ, ആ നാട്ടിൽ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറുണ്ട്, എല്ലാവർക്കും പ്രകടമാണ്. അത്രമാത്രം നല്ല ആബിദും ഭക്തനുമായ ആ മനുഷ്യൻ, ആ മനുഷ്യനോട് യൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഇടപെട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മൂസാ നബിക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. ചരിത്രം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഹാനായ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാന് നബിക്കെതിരെ പ്രാർത്ഥിക്കുകയില്ല. ഒരു നബിക്കെതിരെ പ്രാർത്ഥിക്കാനുള്ള പരിപാടി അത് ഉണ്ടാവില്ല, ചെയ്യൂല.
അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് അത്ര സ്ട്രോങ് ആയി തഖ്വയിൽ ഉറച്ചു നിന്ന ഒരു വേദ പണ്ഡിതൻ, അയാളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താറിയോ,
വത്തുലു അലൈഹിം നബ അല്ലദി ആതൈനാഹു ആയാതിനാ ഫമസലുഹു കമസലിൽ കൽബ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
വത്തുലു അലൈഹിം നബ അല്ലദി ആതൈനാഹു ആയാതിനാ,
നമ്മൾ നമ്മുടെ ദൃഷ്ടാന്തമായ ഒരുപാട് വേദം ശരിക്ക് പഠിപ്പിച്ചു കൊടുത്ത വലിയ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉപമ നായയെ പോലെയാണ്. ഓ നായയാണ്, ഓൻ അത്രയും അധപ്പതിച്ചു പോയി, അത്ര ഇൽമൊക്കെ നൽകിയിട്ട് വലിയ ആളായിട്ട് അല്ലാഹു അത്ര മാത്രം പഠിപ്പിച്ചിട്ടും അവൻ നന്ദി കേട് ചെയ്തു. ഇത്ര മാത്രം ഗൗരവത്തോടെ നായയാണ് അവൻ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ഉപമ അതുപോലെയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, ഈ മനുഷ്യനാണ് ചരിത്രത്തിൽ ഈ ആള് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ആ മനുഷ്യന്റെ അടുക്കൽ ആൾക്കാരൊക്കെ വന്നിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നബിക്കെതിരെ പ്രാർത്ഥിക്കില്ല.
അപ്പൊ
ആ നാട്ടിലെ രാജാവിന്റെ കുട്ടിയെ, ഭാര്യയെ, അവിടുത്തെ സുന്ദരിയെ ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ചു, ദാനം കൊടുത്തു. ആ പെണ്ണ് പോയിട്ട് ഇങ്ങനെ ഇടപെട്ടു, ഇയാളുടെ ഇബാദത്ത് തടസ്സായി, ഇയാൾ അവളുടെ സൗന്ദര്യത്തിൽ വീണു, അങ്ങനെ അവളുമായി എല്ലാമായി ഹറാമ് സംഭവിച്ചു. ആ മനുഷ്യൻ തകർന്നു പോയി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ കുറിച്ച് ഫമസലുഹു കമസലിൽ കൽബ്. നോക്കി നിങ്ങൾ, അപ്പൊ എത്ര വലിയവനെയും പെണ്ണുരുമ്പെട്ടാൽ, അപ്പൊ ഷെയ്ത്താന്റെ രൂപമാണ് പെണ്ണിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ വെറുതെ പറയല്ല, എത്രയെത്ര സ്ത്രീകളാ, സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ പുരുഷന്മാരിങ്ങനെ കണ്ണൊക്കെ തരറ്റി നടക്കുകയാണെങ്കിലും അയലമ്മലൊക്കെ ഇങ്ങനെ തോരടാൻ വരുന്ന ചില സ്ത്രീകളാണ് വെറുതെ അവരുടെ ആ മുണ്ട് തരത്തെടുക്കും. എന്തിനാത്, അതിനെ മുമ്പിട്ടെടുക്കുമ്പോ അവളെ കാണാനുള്ള എന്തോ കാണണം.
അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ.
എത്ര സ്ത്രീകളുണ്ട്, ഇവര് കാണാൻ ബാങ്ക് കൊടുക്കുമ്പോ തട്ടിടും. എന്ത് കാര്യമുള്ളത്, ബാങ്ക് കൊടുക്കുമ്പോ തട്ടിടാൻ വേണ്ടി ഒരു രേഖയില്ല, എപ്പോഴും തട്ടിടണം. താടിലുള്ളവരെ കണ്ടാൽ എഴുന്നേറ്റിക്കും ബഹുമാനിക്കും, ആകെ ബേജാറാണ്. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഇങ്ങനെയുള്ള ചില ഉസ്വാസികൾ ഷെയ്ത്താൻ ഇടപെട്ടത് കൊണ്ടാണ് ഓൾ അവിടെ താവുന്നത്, അന്യനക്ക് അവരുടെ മാറ് കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അങ്ങനത്തെ സ്ത്രീകൾക്ക്. എത്രമാത്രം ഗൗരവമുള്ള വിഷയം എന്നറിയോ, ഭർത്താവ് വിചാരിക്കുന്ന അവള് കാത്തു സൂക്ഷിക്കേണ്ട കാത്തു സൂക്ഷിക്കണ്ടെന്നാ, പക്ഷെ അന്യന്റെ മുമ്പിലാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും ബസ്സിൽ കയറിയാൽ നല്ല പർദ്ദ കേട്ടുള്ള ശരി തന്നെ, പക്ഷേ ബസ്സിൽ പവർ ബ്രേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കമ്പി പിടിക്കുകയാണെങ്കിലോ ഓപ്പൺ, കൈ ഓപ്പണായി. ഓള് വസ്ത്രം ധരിച്ചിട്ടില്ലേ ഉണ്ട്, പക്ഷെ അവിടുത്തെ വെളിവായോ ആയി. ഇവളെടുക്ക, ഇവളെടുക്ക, ഇവള് ഖുർആൻ ക്ലാസ്സിൽ വന്നിട്ട് എന്ത് കാര്യം, ഇവള് ഖുർആൻ ഓതിയിട്ട് എന്ത് കാര്യം, ഇവള് നോമ്പ് നോക്കിയിട്ട് എന്ത് കാര്യം. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്റെ സഹോദരിമാര് രക്ഷപ്പെടണം, ഭാര്യമാര്, ഉമ്മമാര് മിനത്തുകളാവണം. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകൾ ഇതിൽ പ്രധാന കണ്ണികളാണ്. അതുകൊണ്ട് ഷെയ്ത്താൻ ആ രൂപത്തിൽ വന്നിട്ട് ആ പണ്ഡിതനെ നശിപ്പിച്ചു എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മൂസ നബിക്കെതിരെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നാണം കെടുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ള വിഷയമാണ് ഈ പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്നുകൊണ്ട് ഇന്ന് ഇത് മാത്രമാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമായത് കൊണ്ടാണ് അല്ലാഹു കുൽ 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 ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. ആ കുൽ പറഞ്ഞുകൊണ്ട് അല്ലാഹു പ്രയോഗിക്കണക്കത്ത് നല്ല ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്ക നബിയെ, കുൽ ഹുവല്ലാഹു അഹദ്, കുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, കുൽ ഔദു ബിറബ്ബിൻ നാസ്. ആ മൂന്ന് അധ്യായങ്ങളും കുൽ 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 അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചു. അമ്മ ജുസയിൽ അവിടെ പറഞ്ഞതിന് ശേഷം പിന്നെ സൂറത്തുൽ ജിന്നിലാണ് അള്ളാഹു കുൽ ഊഹിയ എന്ന് പറഞ്ഞിട്ട് കുൽ പ്രയോഗിച്ചത്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു എന്ത്, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, കുല്ലിൽ മുഅ്മിനീന യഗ്ളു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. നബിയെ പറയണം, കുൽ പ്രയോഗിച്ചിട്ട് പറഞ്ഞ ഗൗരവമുള്ള വിഷയമാണ് ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ ദൃഷ്ടിയെ താഴ്ത്തട്ടെ,
ലൈംഗികാവയവത്തെ അവർ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ. ആ അവസ്ഥ ഉണ്ടായതുകൊണ്ട് പരിശുദ്ധിയിലേക്ക് ഉയർന്ന് സ്വർഗത്തിന് കാരണമായി ആര്? മറിയം ബിവി റളിയല്ലാഹു തആല അൻഹ. വമറിയം ഇബ്നത്ത ഇംറാനല്ലതി അഹ്സനത്ത് ഫർജഹ. ഇമ്രാന്റെ മകൾ മറിയം, ആ മറിയം സ്വർഗത്ത് കിട്ടാൻ കാരണമായത് അഹ്സനത്ത് ഫർജഹ, അവളുടെ ലൈംഗികാവയവത്തെ അള്ളാഹുന്റെ മാർഗത്തിൽ നന്നാക്കി, അഥവാ സൂക്ഷിച്ചു, ഹറാമിലേക്ക് പോയില്ല. എല്ലാ സാഹചര്യവും മറിയം ബീവിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഉറച്ചു നിന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതുപോലെ ആവാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സാധിക്കണം. ലജ്ജ ഉണ്ടാവണം മുഅ്മിനീങ്ങൾക്ക് എല്ലാ വിഷയത്തിലും. ഇസ്തഹയു മിനല്ലാഹി ഹഖൽ ഹയ, ശരിയായ റബ്ബിനോടുള്ള ലജ്ജ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ സന്ദർഭത്തിൽ ഇന്നാ നസ്തഹീ വൽഹംദുലില്ലാ, സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹ ഞങ്ങൾ സ്തുതിക്കുക, അൽഹംദില്ല, ഞങ്ങളൊക്കെ ലജ്ജ ഉള്ളവരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസദാക്ക, നിങ്ങളാ വിചാരിക്കണം നാണം കൂടുങ്ങനല്ല ലജ്ജ. അങ്ങനെയുണ്ട് ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവെ സ്ത്രീകൾക്ക് കണ്ടാവുന്ന ഒരു ഒരു നാണം കുടുങ്ങൽ. അത് മാത്രമല്ല ലജ്ജ, അത് ലജ്ജയാണ്. നാണം കുടുങ്ങാത്ത പെണ്ണ് ലജ്ജ ഇല്ലാത്തോളാ, ലജ്ജ വേണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഷുഐബ് നബിയുടെ രണ്ട് മക്കൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ആ ഗ്രാമത്തിലൊരു പൈപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു കിണറുണ്ട്, ആ കിണറിൽ മാത്രമേ വെള്ളമുള്ളൂ. അതിലിങ്ങനെ കോരി എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ പെൺകുട്ടികൾ തക്കവയോടുകൂടി ഒരു മരത്തിന്റെ ചുവട്ടിൽ മറയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. ആൾക്കാരൊക്കെ പോയിട്ട് വാപ്പയാണെങ്കിൽ വയസ്സായി, പുരുഷന്നുള്ളവർക്ക് വാപ്പയുള്ളൂ, വാപ്പാക്ക് വന്ന് വെള്ളമെടുക്കാനും വയ്യ. അപ്പൊ രണ്ട് കുട്ടികൾ വന്നതാ, പെൺകുട്ടികൾ വന്നു, യുവതികളാണ്, സുന്ദരികളാണ്. അവർ ഒതുങ്ങി നിൽക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ തഖ്‌വ മനസ്സിലാക്കി, ലജ്ജ മനസ്സിലാക്കി. അദ്ദേഹം വേഗം, അദ്ദേഹത്തിന്റെ സമയമായപ്പോ വേഗം കോരിക്കൊടുത്തു, അവരുടെ പാത്രം നിറച്ചുകൊടുത്തു, അവർക്ക് കുടിക്കാനും വീട്ടിൽ കൊണ്ടുള്ളൊക്കെ കൊടുത്തു. അങ്ങനെ വാപ്പനോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാള് ഞങ്ങളെ സഹായിച്ചു, അയാൾക്ക് എന്തെങ്കിലും ഒരു കൂലി കൊടുക്കണം. വാപ്പ പറഞ്ഞു, അയാളെ വിളിച്ചു, അയാൾക്ക് കൂലി കൊടുക്കാം. മൂസാ നബിയുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിരുന്നു, ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് അവർ രണ്ടുപേരും വന്നിട്ട് അവളിൽ ഒരുത്തി ലജ്ജയോടെ മൂസാ നബിയെ വിളിച്ചത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഖസസിൽ. അപ്പൊ ലജ്ജ പെണ്ണിനുണ്ടാവണം. ചില വീട്ടിലൊക്കെ പെണ്ണുങ്ങളുണ്ട്, ബെല്ലടിച്ചാല് പുയ്യാപ്പുറം അടുക്കളയിൽ ഇരിക്കും, പെണ്ണ് ഉച്ചാറായിട്ട് വരും. ആണുങ്ങളെ മാതിരി ഓള് വലിയ മഹത്വം പറയും ആണുങ്ങൾ, നജി മുഅ്മിനായിട്ട് നടക്കണ്ട. അങ്ങനെ ആണുങ്ങളെ പോലെ ആവണ്ട, പെണ്ണ് പെണ്ണായ മതി, ആണ് ആണാവണം. എന്നിട്ടോ ബെല്ലടിച്ചാൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന് ഡബിളായിട്ട് പോയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, അത് പാടില്ല. ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്, ഷെയ്ത്താൻ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണത്. ആണാണ് അവിടെ പോകേണ്ടത്. ഞാൻ ആണ് പെണ്ണാവണ കാര്യം വെറുതെ പറയല്ല, എത്ര ആൾക്കാരുണ്ട് അങ്ങനെ. ഒരു ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇന്ന് പറയണത്, ഇതിനാപ്പ ഞങ്ങൾ വന്നത്, നിങ്ങൾ ആരും ഇറങ്ങറായിട്ട് കാര്യമില്ല. ആണ് ആണും പെണ്ണ് പെണ്ണും, അലൈ സദ്ദക്കൽ ഉൻസ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് ആണിനെ പോലെയല്ലല്ലോ. മറിയം ബീവി നേർച്ചയാക്കിയതുമായി ബന്ധപ്പെട്ട മറിയം ബീവിന്റെ ഉമ്മ അന്നാ ബീവി, കുട്ടി ഉണ്ടായാലേ ഞാനിങ്ങനെ നിന്റെ ഭവനം ശുദ്ധീകരിക്കാനും അതിന്റെ കാര്യത്തിൽ നടത്താനൊക്കെ ഞാൻ വിടും. പക്ഷെ കുട്ടി ഉണ്ടായപ്പോ പെൺകുട്ടിയാണ്, നേർച്ച നേർന്നതോ ആൺകുട്ടിയാവുന്നുള്ളതൊക്കെയാണ്. പെണ്ണ് ആണിനെ പോലെ അല്ലല്ലോ, എന്താ ഇപ്പൊ ചെയ്യാം? പക്ഷെ നേർച്ച നിറവേറ്റാതിരിക്കാനും വയ്യ. അങ്ങനെ നേർച്ച നിറവേറ്റാണ് ചെയ്യുന്നത്, നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് പെണ്ണ് പെണ്ണും ആണ് ആണുമാണ്. അതുകൊണ്ട് ആണിനെ പോലെ പെണ്ണാവാം എന്ന് വിചാരിക്കേണ്ടതില്ല. ഈ ലോകത്ത് ആധുനിക സംഘടനകളും എല്ലാവരും സ്ത്രീയുടെ സമത്വത്തിന് വേണ്ടി ഒരുപാട് സംസാരിക്കുന്നവരും പ്രബന്ധം അവതരിപ്പിക്കുന്നവരും സംവാദങ്ങൾ നടത്തുന്നവരൊക്കെ, ഞാൻ പലേക്കൊന്നും ഇറങ്ങുന്നില്ല. അപ്പൊ പെണ്ണിന് പെണ്ണിൻ്റെതായ സ്ഥാനമുണ്ട്. ആ പെണ്ണിന് ചില നല്ല ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് പോകുമ്പോൾ തടഞ്ഞു, തടഞ്ഞപ്പോ അവിടെ വെച്ച് ഉംറ അവസാനിപ്പിച്ച് തഹല്ലുലാവാൻ വേണ്ടി തീരുമാനിച്ചു, പക്ഷെ സ്വഹാബികൾ ഒന്നും കേൾക്കുന്നില്ല. ചരിത്രം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യ വിളിച്ചിട്ടാ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തലമൂടനം ചെയ്തിട്ട്, അതീ നടത്തിയിട്ട് തലമൂടനം ചെയ്തിട്ട് ആ മുടിയത് കാണിച്ചു കൊടുക്കുക, ഞാൻ ഇതിന്ന് വിരമിച്ചു, അപ്പൊ എല്ലാവരും ചെയ്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു, എല്ലാവരും അത് അംഗീകരിച്ചു. ഈ ബുദ്ധി പറഞ്ഞു കൊടുത്താരാ? പ്രഭാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണ്. അപ്പൊ പെണ്ണ് എന്നുള്ള നിലക്ക് നല്ല ബുദ്ധികളൊക്കെ പറഞ്ഞുതരും, പക്ഷെ ഏറെ കൂടുതലും കുബുദ്ധികളായിരിക്കും. അതുകൊണ്ട്
പെണ്ണ് പെണ്ണാണ്, ആണ് ആണാണ്. മൗലവി പറയും, നബിക്ക് അങ്ങനെ പറഞ്ഞെടുത്തൊരു പെണ്ണല്ലേ? ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നിങ്ങളെയാണ് എന്നത് ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസദാക്ക, ഈ നാണം കുണുങ്ങലല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ള ഹയാ എന്ന് പറയുന്നത് തലയും അത് ഉൾക്കൊള്ളുന്ന എല്ലാതും കാത്തു സൂക്ഷിക്കലാണ്. തല എന്ന് പറഞ്ഞാൽ അതിലാണ് രണ്ട് കാത്, മൂക്ക്, നമ്മുടെ വായ്, കണ്ണ്. ഇതെല്ലാം നിയന്ത്രിക്കണം, ഇതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സംരക്ഷിക്കണം. ഹറാമിന്റെ മേഖലയിലേക്കുള്ള കേൾവി നമുക്ക് പാടില്ല, ഹറാമിന്റെ നോട്ടം നമുക്ക് പാടില്ല. അവിടെയൊക്കെ അള്ളാഹ് കാണുന്നു, എനിക്ക് സമ്മതി തന്ന, എനിക്ക് ബസറ് തന്ന അള്ളാഹു സുബ്ഹാനഹു വതആല, അഖില് തന്ന, എനിക്ക് ഈ തല തന്ന, എന്റെ റബ്ബ് എന്നെ കാണുന്നത് കൊണ്ട് എന്റെ ഈ തല ഈ ഹറാമിന് കൊടുക്കേണ്ടതല്ല എന്ന ബോധം മുഅ്മിനീങ്ങൾക്കുണ്ടാവണം. അതില്ലാതെയാകുമ്പോഴാണ് ഹറാമിന്റെ മേഖലയിൽ നമ്മൾ എത്തുന്നത്, നമ്മൾ എത്തിക്കണത് നമ്മുടെ ശത്രുവാണ്. ഈ ഗൗരവം നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ വൽബത്തുനുവമാവ, നമ്മുടെ പള്ളയും ആ പള്ള ഉൾക്കൊള്ളുന്നതും അത് ലൈംഗിക അവയവമാണ്. അത് രണ്ടും അള്ളാന്റെ മാർഗത്തിൽ സൂക്ഷിക്കണം. ഹറാമത് തിന്നാൻ പാടില്ല, ഹറാമത് തീറ്റിക്കാൻ പാടില്ല, ആ അവയവത്തെ ഹറാമിലേക്ക് ചലിപ്പിക്കാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ നമുക്ക് പഠിപ്പിച്ചെന്ന മാർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലജ്ജയുള്ളവരായി, ഹറാമിനെ സൂക്ഷിക്കുന്നവരായി, അവയവങ്ങളെ സൂക്ഷിക്കുന്നവരായി, ഭക്ഷണത്തെ സൂക്ഷിക്കുന്നവരായി ഒക്കെ പിശാചിന്റെ വ്യത്യസ്തമായ ഇടപെടലുകളാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തിലൊക്കെ സൂക്ഷ്മത നമുക്കുണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 9 ഞാൻ വാച്ചി നോക്കൽ തുടങ്ങും, അതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. സാധാരണ 8:30 നമ്മള് നിർത്തലുണ്ട് അല്ലേ? അപ്പോ ഒരു കുറച്ചേരം കൂടി, അതായത് പുരുഷന്മാരെ അവരുടെ അവരത്വം എന്താന്ന് പറഞ്ഞു, കാത്തു സൂക്ഷിക്കണം. സ്ത്രീകളോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അലങ്കാരം, അവരുടെ അവരത്ത്, ഭർത്താക്കന്മാര്, പിതാക്കന്മാര്, ഭർത്തൃപിതാക്കന്മാര് അഥവാ അമ്മോശൻ, പുത്രന്മാര്, സഹോദരന്മാര്, സഹോദരന്മാരുടെ പുത്രന്മാര്, സഹോദരിമാരുടെ പുത്രന്മാര്, തങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ, സ്വന്തം അടിമകൾ. ഇവിടെ തങ്ങളെപ്പോലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അമുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ അലങ്കാരം അവിടത്തൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല. വളരെ കൃത്യമായി ഇസ്ലാം അവിടെ കണിശത വെച്ചിട്ടുണ്ട്. അപ്പോ അവരുടെ അലങ്കാരം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറച്ചു വെക്കേണ്ടുന്ന രീതി, ആരോടൊക്കെയാണ് അത് വെളിവാക്കാൻ പറ്റുക, ആരോടൊക്കെ പറ്റൂല, ഇത് ഇസ്ലാം പഠിപ്പിച്ചിരുന്നു. സ്വന്തം അടിമകൾ, തങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന സ്ത്രീകളിലെ രഹസ്യമറിയാത്ത ചെറിയ കുട്ടികൾ, അതേപോലെ തന്നെ അതുപോലുള്ള പുരുഷന്മാർ, അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 11 ആളുകളെണ്ണി, വല അയുബദീന സീനതഹുന്ന, അവർ അവരുടെ സീനത്ത് വെളിവാക്കാൻ പാടില്ല. ഈ പറഞ്ഞ 11 ആൾക്കാർക്ക് ആണെങ്കിൽ എത്ര ഹറാമുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ശൈത്താൻ എത്ര നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും. ഇത് ഗൗരവത്തോടെ എന്റെ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കറുത്ത പെണ്ണ് സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇംറഅത്തുൻ സൗദാ ആദിഹി മർഅത്തു സൗദാ, നബിസ്വല്ലല്ലാഹു വഫാത്തിന് ശേഷം സഹാബികൾക്കിടയിലുള്ള ഒരു ചർച്ചയാണ്. ആ കറുത്ത പെണ്ണതാ, ആ പെണ്ണ് സ്വർഗത്തിലാ. ഇന്ത്യ സഹാബികൾ പറഞ്ഞു കൊടുക്കാണ്, നബിയുടെ മുമ്പിലേക്ക് ആ പെണ്ണ് വന്നു, അപസ്മാര രോഗിയുള്ള പെണ്ണാണ്. ആ പെണ്ണ് പറഞ്ഞു, രോഗം മാറണം നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ രോഗം മാറും, പക്ഷേ ഈ രോഗം നിങ്ങൾ ക്ഷമിക്കാൻ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ തന്നെ മതി. ആ പെണ്ണ് പറഞ്ഞു, എങ്കിലും എനിക്ക് രോഗം മാറണ്ട, നിങ്ങൾ ഇനി പ്രാർത്ഥിക്കണ്ട, എന്റെ ഔറത്ത് ഞാന് ബാധയേറ്റ്, പിശാചി ബാധയാണ്, ആ ബാധയേറ്റ് അപസ്മാര രോഗം എനിക്ക് ഉണ്ടാകുമ്പോൾ എന്റെ കാലും കൈയൊക്കെ ഇളകും, അപ്പൊ എന്റെ ഡ്രസ്സ് കൊന്തും എന്റെ ഔറത്ത് ഒളിവാവും, എന്റെ മനഃപൂർവ്വം ഞാൻ ചെയ്യണല്ല, ആ ഇളക്കത്തിൽ ശൈത്താനാക്കണം. അതുകൊണ്ട് എനിക്ക് ഇളക്കമുണ്ടായിക്കോട്ടെ, ബാധ ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല, പക്ഷെ എന്റെ ശരീരത്തിലെ ഈ ഔറത്ത് വെളിവാകരുത്, അതിനുവേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. സഹാബികൾ പറയുന്നു, വീണ്ടും ആ മഹദിക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഈ രോഗം, പക്ഷേ ഒരിക്കൽ പോലും ഔറത്ത് വെളിവായിട്ടില്ല. അത് പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു, മുഅ്ജിസത്താണ്. പക്ഷെ ആ കറുത്ത പെണ്ണ് പോലും സൂക്ഷിച്ചതാണ് എന്ത്, തന്റെ ഔറത്തിനെ. കറുത്തവളിൽ കറുത്ത പെണ്ണാണ്, ആ പെണ്ണ് സ്വർഗത്തിലാ. അങ്ങനെയാണെങ്കിൽ അലങ്കാരമുള്ള, സൗന്ദര്യമുള്ള,
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ ഉമ്മമാരെ, നമ്മൾ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ട് സംഗതിയോട് പറയാം. അബൂദാവൂദിലും അതേപോലെ തന്നെ മറ്റൊരു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ഒരു സംഗതി, ജഅത്തി ഇംറാതുൻ ഇലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലു ലഹാ ഉമ്മു ഖല്ല. ഒരു പെണ്ണ് പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നു. ഉമ്മുൽ ഖല്ല എന്നാണ് ആ സ്ത്രീയെ വിളിക്കാറുള്ളത്. വഹുവ മുൻതഖിബത്തുൻ തസ്അലു അൻ ഇബ്നിഹാ വഹുവ മഖ്തൂലുൻ. തന്റെ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു വന്നതാ, യുദ്ധത്തിന് പോയതാ പ്രവാചകൻ സദസ്സിന്റെ കൂടെ. ആ കുട്ടിയാണെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. ആ കുട്ടിയുടെ വിശേഷം അറിയാൻ വേണ്ടി ആ സഹോദരി യുദ്ധം കഴിഞ്ഞ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഓടി വരിക. അപ്പോഴൊക്കെ ആ പെണ്ണെന്ത് ചെയ്തിട്ടുണ്ട്, തന്റെ ശരീരത്തിലെ ആവർത്തു മുഴുവൻ കാത്തു സൂക്ഷിക്കുന്ന പരിപൂർണ പർദ്ദ ആചരിച്ചു കൊണ്ടാണ് ആ പെണ്ണ് വന്നിട്ടുള്ളത്. ഫഖാലു ലഹ ബഅദു അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബിമാരിൽ കുറച്ച് ആൾക്കാർ, ചില ആൾക്കാർ ആ സുഹാബ സ്ത്രീയോട് ചോദിച്ചു, ജിഇതി തസ്ഉലുനി അൻ ഇബ്നിക അൻതി മുൻതഖിബത്തുൻ. നിങ്ങളിവിടെ വളരെ വിഷമത്തോടെ നിങ്ങളെ കുട്ടിയെ അന്വേഷിച്ച് വന്നുള്ള ബേജാറിലാണല്ലോ, മോനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ബേജാറില്. പക്ഷെ എപ്പോഴും നിങ്ങളുടെ മുടി ഒന്നുപോലും കാണുന്നില്ല, നിങ്ങളുടെ ശരീരത്തിൽ ഔറത്ത് കാണുന്നില്ല, നിങ്ങളുടെ അലങ്കാരം കാണുന്നില്ല. പരിപൂർണമായി അള്ളാഹന്റെ നിയമം നിങ്ങൾ പാലിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി വന്നിരിക്കുകയാണല്ലോ, എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രത്യേക ഘട്ടമാണല്ലോ അത്. മഹദിയായ ആ സഹോദരി പറഞ്ഞു, ഫഖാലത് ഇൻ ദഹബ വലദി. ആ മകൻ മരണപ്പെട്ടിട്ടുള്ള വാർത്ത അവിടെ അറിഞ്ഞു. എനിക്കെന്റെ കുട്ടി പോയിട്ടേയുള്ളൂ. ഫലം യദ്ഹബ് ഹയാഇ, എന്റെ ലജ്ജ എനിക്ക് പോയി, ഞാൻ എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം അറ്റിട്ടില്ല, എനിക്ക് ലജ്ജയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ ഔറത്തിനെ സൂക്ഷിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുക ലഹു അജ്റു ശഹീദൈൻ. ഇങ്ങനെയുള്ള അമ്മക്ക് ആ കുട്ടി ഷഹീദായതിന്റെ പേരിൽ രണ്ട് ഷഹീദിന്റെ കൂലിയുണ്ട്. അപ്പൊ ആ സഹോദരിയുടെ പ്രത്യേകത എന്താ? അള്ളാന്റെ മാർഗത്തിൽ ഒരു ബേജാറുള്ള സമയത്ത് പോലും ആ മഹദി തന്റെ ഔറത്ത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സദസ്സിലാണുള്ളത്. ഷെയ്ത്താനെ ഏറ്റവും വെറുപ്പിക്കുന്ന റബ്ബിനെ ഓർക്കുന്ന ഒരു സദസ്സിലാണുള്ളത്. ഈ പരസ്പരം ഇരുന്നു കൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ഓർത്താൽ നാളെ പരലോകത്ത് നമ്മൾ എത്തും. ആ പരലോകത്ത് സ്വർഗത്തിലേക്ക് റബ്ബിന്റെ പ്രത്യേക തൗഫീക്ക് കൊണ്ട് നമുക്ക് കടക്കാൻ അള്ളാഹു അവസരം തരും. അള്ളാഹു നൽകട്ടെ. ആ ഹദീസ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ലയബ്അസന്നല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ ഫീ വുജൂഹിമുന്നാറു അലാ മനാബിരിൽ ലുലു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യഖ്ബിതുഹുന്നാസ് ലൈസു ബിഅംബിയാഅ വലാ ശുഹദാഅ ഖാല ഫജ ഫഹസ്സ അഅറാബിയ്യുൻ അലാ റുക്ബതിഹി ഫഖാല യാ റസൂലല്ലാഹ് ജല്ലിഹിം ലനാ നഅരിഫുഹും ഖാല ഹുമുൽ മുതഹാബൂന ഫില്ലാ മിൻ ഖബാഇലി ശത്ത وبلاد شطة يجتمعون على ذكر الله يذكرونه. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നാളെ പരലോകത്ത് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ആ സന്ദർഭത്തിൽ ഓരോരുത്തരും മുഖങ്ങളിൽ നരകത്തിൽ മുഖം കുത്തിക്കൊണ്ട് കടന്നു വരുന്ന പ്രത്യേകമായ അവസ്ഥ ഉണ്ടായിരിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ചിലരുടെ മുഖങ്ങളിൽ നല്ല പ്രകാശമുണ്ട്, മുത്തുകൾ കൊണ്ടുള്ള മിമ്പറുകളിൽ അവരെ അള്ളാഹു കയറ്റി നിർത്തി ആദരിക്കും. ലയബ്അസന്നല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ ഫീ വുജൂഹിമുന്നൂർ അലാ മനാബിരിൽ ലുലു. ഏതാണ് ആ ലോകം? നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന, നരകാഗ്നിയിൽ ആപതിക്കുന്ന മനുഷ്യന്മാർ, അവരിൽ നിന്ന് അള്ളാഹു ചില ആളുകളെ രക്ഷപ്പെടുത്തി പ്രത്യേകം ആദരിക്കുന്നു. എന്തേ കാരണം? ഇൻഷാല്ലാ ഞാൻ പറയാം. മുത്തുകൾ കൊണ്ടുള്ള മിമ്പറിൽ അവരെ കയറ്റി നിർത്തിയിട്ട് മുഖങ്ങനെ വല്ലാതെ വെട്ടിത്തിളങ്ങി പ്രകാശിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മനുഷ്യന്മാര് മുഴുവൻ അവരിലേക്ക് ആഗ്രഹമുള്ളവരായിക്കൊണ്ട് തിരിയും. ആരാണ് ഇപ്പൊ ഇവര്? എന്താണ് ഇവരുടെ പ്രത്യേകത? അവർ അമ്പിയാക്കന്മാരോ ശുഹദാക്കന്മാരോ അല്ലാത്തവരാണിവര്. قال فجث أعرابي على ركبتيه فقال يا رسول الله
متوتي كنت ഒരാറാബി
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഫഖാല യാ റസൂലുള്ളാ ജല്ലിഹിം ലനാ നഅരിഫുഹും
ആരാണ് അവർ അവരെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങൾക്ക് എന്താണ് അവരുടെ പ്രത്യേകത
ഖാലഹുമുൽ മുതഹബ്ബൂന ഫില്ലാ
അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവരാണ് മിൻ ഖബായില ശത്ത വബിലാദിൻ ശത്ത അവർ വ്യത്യസ്തമായ ഗോത്രക്കാർ ഒരു ഗോത്രത്തിലുള്ളവരൊന്നല്ല അവരൊരു നാട്ടുകാരൊന്നല്ല വ്യത്യസ്ത നാട്ടുകാരാണ് യജ്തമിഊന അലാ ദിക്രില്ലാ യദ്കുറൂനഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ റബ്ബിനെ ഓർക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അങ്ങനെ അവരെ റബ്ബിനെ ഓർക്കുകയും ചെയ്യുന്നു അവരാണ് എന്ന് അങ്ങനെയുള്ളവരിൽ ഈ ഇരുത്തവും നമ്മുടെ ഈ ഒരുമിക്കലും റബ്ബിനെ ഓർക്കലും നമുക്ക് ഉപകാരപ്പെടണം അതിനുവേണ്ടി നല്ല നിയ്യത്തോടെ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഹാജരാവണം ഇന്നൊരു കാമണിക്കൂർ വൈകി എന്നുള്ള നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നല്ല നെയ്യത്തോടുകൂടി നമ്മൾ വരണം ഇൻഷാല്ലാ ഏതായിരുന്നാലും ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ ആയത്തുൽ കുർസിയെ പഠിക്കുക മനഃപ്പാഠമാക്കുക അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ശൈത്താൻ ഇടപെടുന്ന വസ്വാസാക്കുന്ന വസ്ത്രത്തിന്റെ ഔറത്തിന്റെ വിഷയം ഏറെ നമ്മൾ ഗൗനിക്കുക നമ്മുടെ ഉപ്പയെ ഉമ്മയെ സ്വർഗത്തു നിന്ന് പുറത്താക്കാനുള്ള വഞ്ചന എന്താണ് ഉണ്ടായത് എന്ന് ഗൗരവത്തോടെ നമ്മൾ കാണുക ഇസ്ലാം പറഞ്ഞ മാർഗങ്ങളിലൊക്കെ ജാഗ്രത ഉണ്ടാവുക അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ നിങ്ങളുടെ കയ്യിലേക്ക് ഓരോ ഫോട്ടോസാറ്റ് എത്തിയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സദസ്സിൽ ഇരിക്കുമ്പോഴുള്ള പ്രാർത്ഥന ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുൽ ഗഫൂർ ആ പ്രാർത്ഥന എല്ലാവരും മനഃപ്പാഠമാക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇൻഷാ അല്ലാ ഇനി വസ്ത്രം അണിയുമ്പോൾ ഉള്ള പ്രാർത്ഥന നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കുറച്ചു കൊണ്ടുവന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക ഇൻഷാ അല്ലാ വിശദീകരിക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ കഫാറത്തുൽ മജ്ലിസ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി